السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، عباد الله، إن أريد أن عليه توكلت وإليه أنيب، رب اشرح لي صدري ويسر لي أمري واحلل عقدة لساني يفقهوا قولي. ബഹുമാനപ്പെട്ട ഉമർ ഫൈസി, അദ്ദേഹവും കെ എം എസ് മൗലവിയും. ഞാൻ സംശയിച്ചു, കെ എം എസ് മൗലവി അടുത്തൊക്കെ ഈ വാർത്ത വാങ്ങുമ്പോ വാണിന്നൂരൊക്കെ ഉണ്ടാവാറുണ്ട് അതിന്റെ. അപ്പൊ ഇപ്പോഴാണ് അപ്പൊ എന്റെ സംഗതി മനസ്സിലായത്. ഈ ചെറുപ്പത്തിൽ വളർന്ന ആ രാജ്യം, ഞാൻ വാണിന്നൂർ ഞാൻ ഓർത്തിട്ടുള്ളൂ. അപ്പൊ വാണിന്നൂരിന് കേൾക്കുമ്പോൾ ഒരു തരം ഒരു പുളകം കൊള്ളലാണ് അത്. അങ്ങനെ എത്രത്തോളം തന്നെയാണ് ഇപ്പൊ ഞാൻ പതിപ്പാ സമയം കേട്ടോ, ഓപ്പൺ ഫോറം എന്നല്ല. എന്നാലും ഇപ്പൊ ഞാൻ പി എമ്മിന് മറുപടി കുറെ കുറച്ച് പറയേണ്ട, അതാണ് ഇപ്പൊ മയക്കെടുത്തത്. ഇവിടെ ഗൾഫിൽ ആയതിനു ശേഷം ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ആ പഴയ കാലത്ത് ഓടിയിരുന്ന ആ ഇട സംഭവങ്ങളും ഓടി ആ ചെലവ് കൂടികളും. അതുപോലെ തന്നെ തിരൂര്, അന്ന് തിരൂര് റെയിൽവേ സ്റ്റേഷന്റെ നേരെ പിൻഭാഗത്ത് അന്ന് അവിടെയാണ് ബസ് സ്റ്റാൻഡ്. ആ ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിക്കൊണ്ട് ആ കോട്ട് അങ്ങാടി ഇടായിക്കൂടെ ഇങ്ങനെ നടന്നു പോയിരുന്നു. അങ്ങനെ അതിൽ കൂടെ നടന്നു പോകണം എന്ന് എനിക്ക് കുറെ ആഗ്രഹവും ഉണ്ടായിട്ട് കുറെ ആയിരുന്നു തുടങ്ങിയിട്ട്. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എന്ത് ചെയ്തു, ഞാൻ നടന്ന് ഞാൻ ചിങ്ങപ്പാറ ബസ് ഇറങ്ങി. അങ്ങനെ അവിടുന്ന് വാണി നടന്ന് അത് ഇങ്ങനെ പോയിരുന്ന സ്ഥലമാണ്. ഞാൻ ആ പാടത്ത് കൂടി അപ്പൊ ഞാൻ മാത്രമേ പാടത്ത് കൂടി പുല്ലൊക്കെ കെട്ടി അത് നടക്കണവരില്ലല്ലോ. ഞാൻ എന്നാലും വേണ്ട, ഞാൻ ആ പഴയ ഓർമ്മ ഒന്ന് പറഞ്ഞ് വാണിന്നൂർ വരേക്കും വാണിന്നൂരും തിരൂർ വരേക്കും നടന്നു കോട്ടുകൂടി അങ്ങനെ. അപ്പോ അത് വല്ലാത്തൊരു ഒരു സന്തോഷകരമായൊരവസ്ഥ തന്നെ ആയിരുന്നു. ഏതായാലും ശരി, ഒരു നല്ലൊരു മഹലാണത് വാണിന്നൂർ. നല്ലൊരു മഹല്, മുഴുവൻ മുസ്ലിങ്ങൾ, വളരെ തുച്ഛം ഒന്നുണ്ടോ മൂന്നൊക്കെ മുസ്ലിങ്ങളില്ലാത്ത വീട്ടുകാരുണ്ടാവോ, എല്ലാവരും സുന്നിയും. യാതൊരുമായ ഒരു മഹല്ല്, നല്ല അഖിലസത്ത് ജമാഅത്തിന്റെ ഒരു ഒരു കോട്ട എന്ന് പറയാം. പക്ഷെ ഒരു ഒരു ഭിന്നിപ്പം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ മറ്റേ യുവാക്കാർക്ക് ഉത്തരണ്ടാക്കാതെ ഇരിക്കാൻ പറ്റൂല്ലോ അവർക്ക്. അപ്പൊ അവരിപ്പോ ഒരു ഒരു പള്ളി, അവിടെ യാതൊരു ആവശ്യമില്ലാത്തൊരു പള്ളി അവിടെ ഒരു സ്ഥലത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും നാട്ടില് അങ്ങനെ ബാധിച്ചിട്ടില്ല എങ്കിൽ അതാണ്. ഈ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ ഒക്കെ പ്രധാനം ചെയ്യട്ടെ, മുസ്ലിങ്ങൾക്ക് അള്ളാഹു ഹിസ്സത്ത് പ്രധാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്ത്. ഇൻഷാല്ലാ ഇനി ഹദ്ദാദ് ചെല്ലാനുണ്ട്. ഹദ്ദാദ് ചില മുമ്പായിട്ട് കുറച്ച് നേരത്തെ ചോദ്യങ്ങൾ നേരത്തെ മൈക്കെടുത്തപ്പോ കട്ടാകായിരുന്നു. അപ്പൊ ഞാൻ അത് നാളേക്ക് വെച്ചാല് വേറെ പരിപാടി ഉണ്ടല്ലോ. ഞാനിപ്പോ അമീർ കല്ലൂരോ ജാഫർ പോലെയുള്ള ആളുകൾ എന്ന് വെച്ചാൽ ഈ ഈ റൂമിന്റെ വിഭാഗക്കാര് അവരൊക്കെയാണ്. അമീർ കല്ലൂരും ജാഫർ ഇല്ലെന്നൊക്കെയാണ്. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം, ഈ സമയത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. ഞാന് പി എമ്മിലുള്ള ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാം നമുക്ക്. അത് അങ്ങനെ ചില ആളുകൾക്ക് വേഗം അതൊന്ന് കിട്ടാഞ്ഞാൽ ഈ ചോദ്യത്തിന് മറുപടി കിട്ടാഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ ചോദ്യത്തിന് ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് ബുദ്ധിമുട്ടുണ്ടാവില്ലാന്ന് കരുതുന്നു. പിന്നെ എന്താണ് സഹോദരൻ, അല്ലെങ്കിൽ വെറുതെ പോലെ പി എം മനുഷ്യൻ ചെയ്തിട്ട് ഈ പി എമ്മിന്റെ മസല ചോദിക്കണ എമ്മിന്റെ ഇടയിൽ നിങ്ങള് ഇന്ത്യൻ മുസ്ലിംമാരുടെ പണ്ട് സൗദി അറേബ്യയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലേ, സൗദി ഗവൺമെന്റ് അങ്ങനെ എന്തെങ്കിലും ഗവൺമെന്റ് അല്ല അവിടെ ആളുകൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇയാൾക്ക് വിളിച്ച് ചോദിക്കാറുണ്ട് എന്നെ പറഞ്ഞത് അല്ലേ. ആരൊരാളെ പ്രസംഗത്തിലുണ്ട് അവിടെ എന്തെങ്കിലും ചോദ്യം, അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇങ്ങോട്ടെ വിളിച്ച് ചോദിക്കും. അപ്പൊ ആ സംശയത്തിന്റെ അതിനെ വിളിച്ച് ചോദിക്ക വിട്ട് നിൽക്കുക, ഞാൻ ഉണ്ട് നിൽക്കുക. അപ്പൊ അതിന്റെ മറുപടി നമുക്കിങ്ങനെ ചിന്തിച്ചു നോക്കിയാൽ മതിയല്ലേ. ആ അതിന്റെ മറുപടി ഒക്കെ എങ്ങനെ ഉണ്ടാവും, അബുദാബിയിൽ ഇരുന്നിട്ട് കോഴിക്കോട് ജില്ലയിൽ മാസം പിന്നെ മാസം ഉറപ്പിക്കുക. ആ അബുദാബി ഫായിലില്ലാത്ത പിന്നെ മുഫീദായ ജുംല, ആ ഫേലിയായ ജുംല ആകുമ്പോ ഫേലും ഫായലും ആണെന്നും ഇസ്മിയായ ജുംലയാണെങ്കിൽ അല്ലാത്ത അത് ജുംല ലഘവയാണ്, അത് ഇഫാദ ചെയ്യൂലാണ് കാര്യം അറിയണല്ലേ. ആ അപ്പൊ അത് അപ്പോ അപ്പൊ ഇപ്പൊ ഈ മണ്ണിന്റെ വിഷയം ഒക്കെ നമുക്കറിയാം. അപ്പൊ ഈ ആ ഫത്വ ചോദിക്കുമ്പോ അതിന്റെയൊക്കെ മറുപടി എന്തായിരിക്കും ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഊഹിച്ചാൽ കിട്ടുകയാണ്. അപ്പൊ എല്ലാം ശരിയാക്കെ പോട്ടെ. അപ്പോ ചോദ്യം ഒന്ന്, അസ്സലാം വലൈക്കും. മകൾ ഉമ്മ ജീവി സ്വത്തിൽ അവന്റെ സ്വത്തിൽ സഹോദരർക്ക് അവകാശം ഉണ്ട്. ഉമ്മ ജീവിച്ചിരിക്കെ എന്താണ്, എന്താ ചോദ്യം, എന്താണ് ഒരു ഉമ്മ, ആ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്, ആ ഉമ്മാന്റെ മകള് മരിച്ചു, മകള് മരിച്ച് ഉമ്മ അപ്പൊ ഉണ്ട്. അപ്പൊ മരിച്ചു പോയ മകൾക്ക് ഉമ്മാൻ സ്വത്ത് കിട്ടുന്ന ചോദ്യം എപ്രമാണം പൊട്ടത്തിൽ. അച്ചവർക്ക് എങ്ങനെ സ്വത്തുക്കല്, മരിച്ചവരെങ്ങനെ ജീവിച്ചിരിക്കുന്ന ആളുടെ സ്വത്ത് ഓച്ചെടുക്കുക, അത് ഉണ്ടാവില്ലല്ലോ, വിൽക്കുമല്ലോ. അപ്പൊ അത് ഉമ്മ ജീവിച്ചിരിക്കെ മകൾ മരിച്ചാൽ ഉമ്മാ സ്വത്തിൽ മകൾക്ക് അവകാശം ഉണ്ടോ? ഇല്ല. കാരണം അത് മരിച്ചു പോയിക്കണ മകളെ മയ്യത്തിന് സ്വത്തിന്റെ ആവശ്യം. അപ്പോഴാണ് ഇത്തെ ഇത് ചില ആളുകളൊക്കെ തന്നെ പറയാറില്ലേ, മരിച്ച പിന്നെ ആ മകളുടെ എന്റെ ഒക്കെ ഒരു സഫത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു തആലയുടെ ദീനാണല്ലോ, വളരെ അത്ഭുതമായ ഒരു ദീനാണല്ലോ. ആ മരിച്ചുപോയ ആളുടെ ഈ ഉമ്മ ഉണ്ട്, മകള് മരിച്ചു, പിന്നെ ആ മകൾക്ക് എന്തുണ്ട്? മക്കളുണ്ട്. എന്നാ മക്കൾക്ക് കൊടുക്കണ്ടല്ല സ്വത്ത്? എന്താ ഇതിലൊരു പൊട്ട ഒരു ഒരു എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഈ മക്കൾ പേരമക്കൾക്ക് പേരമക്കൾക്ക് ആരുടെ സ്വത്താ കൊടുക്കേണ്ടത്? പേരമക്കൾക്ക് കൊടുക്കേണ്ടത് ആരുടെ സ്വത്ത്? വല്യമാക്ക് വേറെയും ആ വല്യമാക്ക് വേറെയും പേരെ കുട്ടികളുണ്ടല്ലോ, പഴയ മക്കളുടെ മക്കളൊക്കെ അവർക്കോ? അപ്പൊ അവർക്കും കൊടുക്കണ്ടല്ലേ. പേരമക്കൾക്ക് സ്വത്ത് കൊടുക്കണം എന്ന രീതിയിലാകുമ്പോൾ ആ മരിച്ച മകളുടെ മക്കൾക്ക് മാത്രം കൊടുത്താൽ പോരാ? പിന്നെ അയാത്തിലുള്ള, കാരണം അവരും ആ വല്യമാരുടെ പേരെ കുട്ടികളാണല്ലോ. അപ്പൊ അതിനൊരു ചോദ്യം ഉണ്ടാകും അവിടെ. എന്താണ് ചോദ്യം? അതിന് ആ കുട്ടികൾ എന്ത് തെറ്റാച്ചത്? അങ്ങനെയുണ്ട് ചോദ്യം. ആ കുട്ടികൾ എന്ത് തെറ്റാ ചെയ്തത്? അവരുടെ മാതാവ് അല്ലെങ്കിൽ അവരുടെ പിതാവ് ആദ്യം മരിച്ചു പോയി എന്നൊരു തെറ്റ് മാത്രമല്ല ഉണ്ടായിരുന്നു. അതേപോലെ മറ്റവർക്കും പറയാലോ, ആ ജീവിച്ചിരിക്കുന്ന മക്കൾ മക്കൾക്കും പറയാലോ, അവർക്ക് സ്വത്ത് കിട്ടാതിരിക്കുമ്പോൾ ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്? വല്ല അമ്മയും വാപ്പി ആദ്യം മരിച്ച പോലെ ഞങ്ങളുടെ അമ്മയും വന്നിട്ട് മരിക്കാത്ത ഒന്നല്ല എന്റെ സഹോദരന്മാരെ. അതൊരു ഒരാൾ മരിച്ചാൽ അയാളുടെ ഏറ്റവും അടുത്ത ആളുകൾക്കാണ് അയാൾ സ്വത്ത്, ഏറ്റവും അടുത്ത ആളുകൾക്ക്. അവരില്ലെങ്കിൽ പിന്നെ അകന്ന ആൾക്കാർക്ക് കിട്ടും. ഒരു ഒരാൾ മരിച്ചു, അയാൾക്ക് എന്തില്ല? സ്വന്തം മക്കളില്ല എന്നുക. എന്നാൽ അയാളുടെ സ്വത്തുക്കൾ അവിടെ പേരക്കുട്ടികൾക്കുള്ള പൗത്രന്മാർക്കാണ്. മക്കൾ ഉണ്ടാകുമ്പോഴാണ് പൗത്രന്മാർക്ക് കിട്ടുകയില്ല എന്നുള്ളത്. അപ്പൊ പോട്ടെ, അപ്പൊ അത് കിട്ടൂല എന്നർത്ഥം. ഒരു അടയാളം ഞാൻ ഡിസിയായിട്ട് നിലയിൽ ചില അടയാളങ്ങൾ ഇങ്ങനെ വേണേ. ആ ഉണ്ട്. പിന്നെ വേറെ എന്താണ്? തയമ്മം ചെയ്ത തയമ്മം ചെയ്തു മയ്യത്തിൽ സ്നാനിക്കാൻ പറ്റുമെന്ന്. ഒരാളെന്താ ഇതാണ് തയമ്മം ചെയ്ത്? ഒരു തയമ്മം കൊണ്ട് ഒരു ഫർളല്ലേ പറ്റുള്ളൂ? ഒരു തേമം കൊണ്ട് ഒരു ഫർളേ പറ്റൂ. അത്രയാളെന്ത് ചെയ്തു? തേമം ചെയ്തു, അത് കൂടെ ഒരു ഫർള് നിസ്കരിച്ചു. പിന്നെ സുന്നത്ത് അത്രയും നിസ്കരിക്കണം. ഫർള് നിസ്കരിക്കണമെങ്കിൽ വേറെ തേമം ചെയ്യണം. എത്ര മയ്യത്തുസ്കാരമാണെങ്കിലും മയ്യത്തുസ്കാരം ഫർളാണല്ലേ? മയ്യത്തുസ്കാരം ഫർളാണ്. ഒരു ഒരു തേമം കൊണ്ട് ഒരു നിസ്കരിച്ചാൽ ആ അതേ ആവാം. ഇതുപോലെ സുന്നത്തുസ്കാരങ്ങൾ എത്രയും ആവാം എന്നുള്ളത് പോലെ. അപ്പൊ മയ്യത്തുസ്കാരം ഫർളല്ലേ? മയ്യത്തുസ്കാരം ഫർള തന്നെയാണ്, പക്ഷെ അതൊരു നിസ്കാര അല്ലേ? മയ്യത്തുസ്കാരം ഫർളൊക്കെ തന്നെയാണ്, പക്ഷെ അത് നിസ്കാര റുക്വയും അതാണ്. നിസ്കാരം തന്നെയാണ്, പക്ഷെ എന്നാലും അത് സാധാരണ ഫർളിന്റെ മാതിരിയല്ല. അതുകൊണ്ട് തന്നെ തേമം ചെയ്ത് ആ തേമം കൊണ്ട് ഒരു ഫർള് നിസ്കരിച്ചാൽ തന്നെ മയ്യത്തുസ്കാരവും അതേ തേമം കൊണ്ട് ഇത്രയും നിസ്കരിക്കാം. വലാ യുസ്വല്ലി ബിഹി, അവൻ നിസ്കരിക്കരുത്, ആ തേമം കൊണ്ട് അവൻ നിസ്കരിക്കരുത്. ഇല്ലാ ഫർളൻ വാഹിദൻ, ഒരു ഫർളൊഴികെ. വലവ് നസർ, അത് നീർച്ചയാക്കാൻ നീർച്ചയാക്കി നിസ്കാരമാണ് ശരി. ഒരാൾ നിസ്കരിക്കാൻ നീർച്ചയാക്കി നിൽക്കുക ഫർളായല്ലോ, എന്നാലും നിർച്ചയാക്കപ്പെട്ട ഒരു നിസ്കാരം നിസ്കരിക്കാൻ പറ്റും. അപ്പൊ അവിടെ വിഷയം ഉണ്ടല്ലേ, ചിന്തിക്കണം. മസലാൻ ചിന്തിക്കുന്ന കുറച്ച് കാലൊക്കെ അങ്ങനെയാണ്. ഞാൻ സുന്നത്ത് നിസ്കരിക്കാൻ ഒരു കൊല്ലമൊക്കെ നീർച്ചയാക്കിയിരുന്നു. മരിച്ചു നമ്മളുണ്ടാവില്ലേ, നാട്ടിലൊക്കെ ആണ സമയത്ത്, നാട്ടിൽ പോകുന്ന സമയത്തൊക്കെ സുന്നസ്കാരം ഒഴിവാകും ചിലപ്പോ. അപ്പൊ അത് ഇല്ലാതിരിക്കാൻ വേണ്ടി പിന്നെ ലുഹറിന് മുമ്പ് ഇത്രയും ലുഹറിന്റെ ശേഷം നിസ്കരിക്കാൻ നിർക്കുക, അസറിന് മുമ്പ് നാളിലൊക്കെ നിസ്കരിക്കുക, അത് നിർച്ചയാക്കുക. അങ്ങനെ പിന്നെ നിർച്ചാക്കി പിന്നെ നിർബന്ധമായി പോകുമല്ലോ, പിന്നെ മടി ആയിട്ട് നിൽക്കാൻ പറ്റുമല്ലോ. അപ്പൊ അങ്ങനെ നീർച്ചയാക്കിയാൽ, സുന്നത്ത് നിസ്കരിക്കാൻ നീർച്ചയാക്കിയാൽ അത് പിന്നെ നീർച്ചയാക്കപ്പെട്ട ഒരു നിസ്കാരമേ ഒരു തേമം കൊണ്ട് പറ്റുള്ളൂ. അപ്പൊ ഒരാള് എന്ത് ചെയ്യാണ്? തേമം ചെയ്ത് നിസ്കരിക്കണം. അപ്പൊ അയാൾ ഫർള് നിസ്കരിച്ചു. ഇനി അയാൾക്ക് ആ ഫർളിന്റെ ശേഷമുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കേണ്ടത് അയാൾക്ക്. അയാൾക്ക് ആ സുന്നത്ത് നിസ്കരിക്കാന് തേമം വേറെ ചെയ്യണം. മനസ്സിലായല്ലോ അല്ലേ? ആദ്യത്തെ തേമം പറ്റൂല, അയാളെ സുന്നത്ത് ആക്കിയത് കൊണ്ട്. മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായില്ലേ സംഗതി? മനസ്സിലായില്ലേ? അപ്പൊ മയ്യത്തുസ്കാരത്തിന്റെ സ്ഥിതി എന്താ? ചോദ്യപദാണ് മയ്യത്തുസ്കാരം. മയ്യത്തുസ്കാരത്തിമാവാന്ന വസഹ ജനായിസു മഅ ഫർലിൻ, ഒരു ഫർലിനോട് കൂടെ മയ്യത്തുസ്കാരങ്ങൾ എത്രയും ആവാം. മയ്യത്തുസ്കാരത്തിന് അത് ബദകല്ല, ഒരു തേമം കൊണ്ട് ഒരു ഫർള് നിസ്കരിച്ചാൽ പിന്നെ മയ്യത്തുസ്കാരം എത്രയും ആകാം. പിന്നെ ഉസ്താദെ, മൂത്രവാർച്ച ഉള്ള ആളുകൾ എങ്ങനെയാണ് വുളു ചെയ്യേണ്ടത്? ശ്രദ്ധിക്കണ്ടോ, ഞാൻ എപ്പോഴും പറയാറുള്ളതാണത്, മൂത്രം എപ്പോഴും ഈ മൂത്രം എപ്പോഴും ഇങ്ങനെ അതിനാണ് മൂത്രവാർച്ച എന്ന് പറയാം. അതല്ലാതെ ചിലപ്പോ ആളുകൾ ഉണ്ടാവും ഒളു എടുത്ത് കുറച്ച് കഴിഞ്ഞാൽ ഒന്നിറ്റും, അതല്ല. പിന്നെ മൂത്രവാർച്ച എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരാള് ഒളു ചെയ്തിട്ട് ശ്രദ്ധിക്കണം, അയാൾ ഒളു ചെയ്തിട്ട് അയാൾ ആണെങ്കിൽ തന്നെ ഉടനെ തന്നെ വേഗം നിസ്കരിക്കുകയാണെങ്കിൽ തന്നെ അതിന്റെ ഇടയിലൊക്കെ മൂത്രം വിറ്റും, അതിനിടയിലൊക്കെ മൂത്രം അയാൾക്ക് പിന്നെ ഫർദ് നിസ്കരിക്കുന്നതിന്റെ സലാം കൂട്ടുന്നതിന് മുമ്പായിട്ട് മൂത്രം ഇറ്റാതിരിക്കാൻ അയാൾക്ക് ഇറ്റാതിരിക്കൂല, ഇറ്റുകൊണ്ടേയിരിക്കും. അതാണ് അത്ര ഉള്ളവര്, മൂത്രവാർച്ച അസുഖം ഉള്ളവര് ഫർദ് നിസ്കാരത്തിന്റെ വക്കത്ത് എത്തിയതിനു ശേഷമേ അവർ ഒളു ചെയ്യാൻ പാടുള്ളൂ. നന്ദന ഒന്നതാണ്, എങ്ങനെ വക്കത്ത് എത്തിയതിന്റെ ശേഷം, ഏതൊരു നിസ്കാരത്തിന്റെയും വക്കത്ത് എത്തിയതിന് ശേഷമേ ഒളു ചെയ്യാൻ പറ്റൂ. അപ്പൊ ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ അയാൾ ലുഹുർ ബാണം ഇന്ന് അതിനുശേഷമേ ഒളു ചെയ്യാൻ പറ്റൂ. അപ്പൊ ലുഹുറിന്റെ മുമ്പ് തന്നെ ഒളുവൊക്കെ എടുത്ത്, നമ്മൾ സാധാരണ ഉണ്ടല്ലോ ലുഹുറിന്റെ മുമ്പ് ഒളുവൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ലുഹുർ ആയാൽ നിസ്കരിക്കാന്ന്, അത് മൂത്രവാർച്ചക്ക് പറ്റൂ. പിന്നെയോ അപ്പോ അതിന് മുമ്പ് തന്നെ വക്കത്ത് എത്തിയ ഒളു ചെയ്യല്ല, പിന്നെന്ത് ചെയ്യണം, അതൊക്കെ അവിടെ ആ ഭാഗങ്ങളൊക്കെ ശരിക്ക് കഴുകി വൃത്തിയാക്കുക, ശരിക്ക് കഴുകി വൃത്തിയാക്കുക. പിന്നെ അതിനുശേഷം എന്താ ഞാൻ പറഞ്ഞ കേൾക്കണില്ല ഞാൻ ഡീസിയായ നിങ്ങള്, ആ അല്ല ഒരു പരസ്യം അവിടെ കണ്ടത് അവിടെ നിൽക്കണ കണ്ടണമുണ്ട്. ആ അപ്പൊ വക്കത്ത് എത്തിയതിന് ശേഷം അയാള് ശരിക്ക് കഴി, പിന്നെ വേണ്ടത് കൂടുതൽ പരക്കാതിരിക്കാൻ വേണ്ടി, കൂടുതൽ പരക്കാതിരിക്കാൻ വേണ്ടി ശീലൊക്കെ വെച്ച് കെട്ടി ശരിക്ക് ഭദ്രമാക്കുക, എന്നിട്ടാണ് പെട്ടെന്ന് ഒളു ചെയ്യുക. ആ ഒളു ചെയ്ത ഉടനെ തന്നെ വേഗം ഫർദ് നിസ്കരിക്കുക ചെയ്യുക, അതാണ് മൂത്രവാർച്ചക്കാരൻ. ശേഷമേ ഒളു ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെത്തിയതിനു ശേഷം ഒളു ചെയ്ത് മാത്രമല്ല കഴുകി വൃത്തിയാക്കുക, അതുപോലെ തന്നെ കൂടുതൽ പരക്കാതിരിക്കാനുള്ള മാർഗങ്ങളൊക്കെ സ്വീകരിക്കുക. പിന്നെ ഒളു ചെയ്ത ഉടനെ തന്നെ വേഗം നിസ്കരിക്കുകയും ചെയ്യണം. പിന്നെ ഒരു ഫർള് മാത്രമേ പറ്റും ചെയ്യുള്ളൂ മൂത്രവാർച്ചക്കാർക്ക്. ഇത് മൂത്രവാർച്ചക്കാർക്ക് മാത്രമുള്ള വിധിയല്ല, ഇസ്തിഹാദത്തുള്ള പെണ്ണുങ്ങളുടെ രക്തം പോക്ക് എന്ന് പറഞ്ഞ രോഗമുള്ള സ്ത്രീകള് അവർക്കൊക്കെ ഇതേ നിയമം തന്നെയാണ്. അപ്പൊ ഈ ചോദ്യകർത്താവിന് കാര്യം മനസ്സിലായിക്കൊണ്ടല്ലേ, മനസ്സിലായില്ലേ, ഇത് മനസ്സിലാക്കണില്ലേ, ഇത് മനസ്സിലാക്കണെങ്കിൽ നിങ്ങൾ ആ പി എമ്മിൽ തന്നെ ഒരു രസം മതി. നേരെ നിങ്ങള് ഈ ചോദ്യകർത്താവിന് കാര്യം ആർക്കും മനസ്സിലായി, നിങ്ങൾ ഖുർആൻ ഓതാൻ പറ്റുമോ, ഖുർആൻ ഓതണമെങ്കിൽ ഒളു വേണ്ടല്ലോ, ഖുർആൻ ഓതണമെങ്കിലേ ഒളു വേണ്ട, ഖുർആൻ തൊടാനാണ് ഒളു നിർബന്ധം, ഖുർആൻ ഓതാൻ ഒളു സുന്നത്താണ്, ഖുർആൻ നിർബന്ധം. ഒരാൾ മുസാഹിബിനെ മസ്ജിദിൽ തൊടാതെ അങ്ങനെ ഓതാണ്, അതുകൊണ്ട് വിരോധമില്ല, അല്ലെങ്കിൽ കാണാതെ അറിയുന്ന ഭാഗങ്ങളെ തന്നെ ഒളുവാണ്, എന്നാലും വിരോധമില്ല. ഖുർആൻ തൊടാനും ചുമക്കാനുമാണ് ഒളു നിർബന്ധമുള്ളത്. പിന്നെ വേറൊരു ചോദ്യം, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാ. സുബ്ഹി ഖുനൂത്തിൽ ചില ഉസ്താദുമാർ പറയുന്നില്ല, ഇതിന്റെ വിധി അറിയാൻ ഉദ്ദേശിക്കുന്നു. അത് ഉലമാക്കൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ്. പിന്നെ റബ്ബനഗഫിർ വറഹം എന്താണ് വഅന്ത റഹീമുർ റഹീമീൻ എന്ന് ചില ഹാഷികളിലൊക്കെ ഉണ്ട്, അങ്ങനെ ചൊല്ലൽ സുന്നത്താണത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ അങ്ങനെ ചില അത് ചെല്ലുന്നത്. എന്നാൽ ബഹുമാനപ്പെട്ട കോട്ടുമസ്താന്റെ അഭിപ്രായം അനുസരിച്ച് റബ്ബനഗത്ർ എന്ന് പറയുന്നത് റബ്ബി റഹം, കാരണം അത് ഖുർആനായത്താണത്. ഖുർആനായത്തിൽ ഖുർആനിൽ വന്ന ദുആകൾക്ക് അത് മാറ്റം വരുത്താതെ അതിൽ തന്നെ പിന്നെ ഓതുകയാണ് വേണ്ടത്. അപ്പൊ റബ്ബിഗ്ഫിർ റഹം എന്ന് റബ്ബന എന്ന് പറയരുത്, റബ്ബിഗ്ഫിർ റഹം എന്നാണ് ചൊല്ലത്. അത് ഇമാമാണെങ്കിലും എങ്ങനെയായാലും അങ്ങനെ തന്നെ അല്ലേണ്ടത് എന്നാണ് കോട്ടുസ്താന്റെ അഭിപ്രായം. എന്നാൽ ചില ഉസ്താദുമാർ, നമ്മുടെ കേരളീയ ഉലമാക്കളിവിടെ തന്നെ ചില ആളുകൾ അത് സുന്നത്തല്ല എന്ന് പറയുന്നുണ്ട്. സുന്നത്ത് അവിടെ ദുആ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ, അല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി അലൈഹി അലി ഹസൻ സലാത്തും ദുആയും കഴിഞ്ഞ് സലാത്തൊക്കെ ചൊല്ലി കഴിഞ്ഞ് പിന്നെന്ത് ദുആ, പിന്നെ റബ്ബിഗ്ഫിർ റഹം ചാലിത്ത് എൻഡിറ്റി മുസ്ലിം നബറല്ലാഹു ഖദഹു, ചാലിത്ത് എൻഡിറ്റി മുസ്ലിം പറഞ്ഞാല് ആരാണ് ഓക്കസ്റ്റർന്നൊക്കെ പിന്നെ പറ്റില്ലേ, പഴയകാലത്ത് അങ്ങനെ എൻഡിറ്റിലേറിയ പറയുന്നത് ണല്ലേ. ഓക്കെ ദീൻകുട്ടി മുസ്ലിയാർ യാന്നല്ലേ, അല്ലെ സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ, ഓക്കെ ചാലിത്തെ എന്തി കുട്ടിയിലേറുന്നുട്ടിയാർ അബ്ദുറഹ്മാൻ കുട്ടി മുസ്ലിയാർ എന്നൊക്കെ പേര് മാറ്റിയാണ് അന്നല്ലേ അർമാൻ കുട്ടി മുസ്ലിയാർ, അതിന്റെ വള അങ്ങനെയാണ് പഴയകാലത്തൊക്കെ അങ്ങനെ പറഞ്ഞത്. അപ്പൊ ബഹുമാനപ്പെട്ട എന്തി കുട്ടി മുസ്ലിയാർ അദ്ദേഹം ആ അഭിപ്രായക്കാരനായിരുന്നു അത്രേ. ഈ കുതിലിന്റെ ശേഷം അതിവിടെ ദുആയും സലാത്തു ചിലരൊക്കെ കഴിഞ്ഞ് ഇനി അവിടെ വേറെ ദുആ ഇല്ല, അതിന് പിന്നെ അത് പിന്നെ ദുആയിന്റെ മഹല്ലല്ല എന്ന് ആണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അങ്ങനെ ആയിരുന്നു അത്രേ. അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് എന്റെ പ്രിയപ്പെട്ട പിതാവ്. ഇപ്പൊ പിതാവും അത് ചെല്ലാറില്ല. കണക്ക് അപ്പോ പിന്നെ വേറെന്താ? അപ്പൊ അത് കഴിഞ്ഞല്ലോ അല്ലേ. പിന്നെ മറുപടി അത്ര പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ ഉമ്മ മരിച്ചാൽ എന്നായിരിക്കും ആയിക്കോട്ടെ. പിന്നീട് അത് നേരത്തെ പറഞ്ഞ മസലിനെ കുറിച്ചാണ് പറഞ്ഞത്. പിന്നീട് അപ്പൊ അർത്ഥം പിന്നീട് ഉമ്മ മരിച്ചു, അപ്പോൾ ആ ഉമ്മയുടെ സ്വത്ത് ആർക്കാണ് കൊടുക്കുന്നത്? ആ ഉമ്മ, ആ ഉമ്മാന്റെ സ്വത്ത്, ആ ഉമ്മാന്റെ സ്വത്ത് അപ്പോഴല്ലോ ഒഴുക്കണ്ട് അല്ലേ. അതിന്റെ ഒക്കെ ഹിക്മത്ത് നോക്കണം. ആ ഉമ്മയുടെ സ്വത്ത് കൊടുക്കുക, അയാൾക്ക് ആ സ്വത്തിന്റെ ആവശ്യമില്ല. മരിച്ചു പോയ ആൾക്ക് സ്വത്തിന്റെ ആവശ്യമില്ല, ആവശ്യമില്ല. മരിച്ച ആള് മരിച്ചു പോയി, ഇത്ര മുമ്പ് മരിച്ചു പോയി, ആൾക്ക് എന്തിനാ സ്വത്ത്? പിന്നെ സ്വത്ത് ഇപ്പൊ ആർക്കാണ്? ജീവിച്ചിരിക്കുന്ന ആളുകൾക്കാണ് സ്വത്ത് വേണ്ടത്. ആ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് സ്വത്ത് എന്ന് പറഞ്ഞാല് മയ്യത്തിനോട് ഏറ്റവും അതിനേക്കാളും അടുത്ത് അകന്ന ആളുകൾക്ക് സ്വത്ത്, അകന്ന ആളുകൾക്ക് സ്വത്ത് കിട്ടുക. പിന്നെ പിന്നെന്താണ്? തേമം ചെയ്ത് സംസ്കരിച്ചത് കൊണ്ട് അത് പറഞ്ഞല്ലോ അല്ലേ. പിന്നെ ചെറിയ ചെറിയ കുട്ടിയുടെ ഔറ തൊട്ടാൽ ഒളിവ് മുറിയുമോന്ന്. ആ ചെറിയ കുട്ടിയോടെ അതുണ്ടല്ലേ, ചില ആൾ ഒതുവൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വരുമ്പോഴേക്കാരെ കുട്ടിയോട് ചെറിയ കുട്ടി മരുന്ന് ഇങ്ങനെ കെടുക്കണത് ഒന്ന് മുമ്പിലൊന്നും ഇടാതെ അന്നങ്ങനെ പിടിച്ചിട്ട് ഒന്ന് ചുംബിക്കാനൊക്കെ തോന്നൂല്ലേ. ആ ഒതു അത് ചെറിയ ആൺകുട്ടിയാവട്ടെ ചെറിയ പെൺകുട്ടിയാവട്ടെ ആദമി എന്ന് പറഞ്ഞാൽ അതിലൊക്കെ പെട്ടു. മനുഷ്യന്റെ പട്ട കൊണ്ട് തൊട്ടാൽ ഒതു മുറിയും. മനുഷ്യന്റെ ഗുഹ്യസ്ഥാനം അത് ആണിന്റെ ഗുഹ്യസ്ഥാനമാവട്ടെ പെണ്ണിന്റെ ഗുഹ്യസ്ഥാനമാവട്ടെ അത് ചെറിയ കുട്ടിയുടെ ഗുഹ്യസ്ഥാനമാവട്ടെ വലിയവരുടെ അത് മുൻകൈയിന്റെ പള്ള കൊണ്ട് തൊട്ടാൽ ഒളിവ് മുറിയും. അതാണ് അതെ, അതാണ് മനുഷ്യന്റെ ഗുഹ്യസ്ഥാനം തൊടലാകുന്നു. മനുഷ്യന്റെ ഗുഹ്യസ്ഥാനം തൊടലാകുന്നു. ഔ മഹല്ലി ഖത്ഇഹി അല്ലേ. ഇനി ഗുഹ്യസ്ഥാനം മുറിച്ചിക്കണ് നിൽക്കുക, ഒരാളുടെ ഗുഹ്യസ്ഥാനം മുറിച്ച് എന്നാലോ ആ മുറിച്ചതിന്റെ ബാക്കിയുള്ള അതുണ്ടല്ലോ അവിടെ ആടെ തൊട്ടാലും ഒന്ന് മുറി. എന്തെല്ലാം ഫുഖഹാക്കൾ പറഞ്ഞില്ലേ, മനുഷ്യന്റെ ഗുഹ്യസ്ഥാനം ആടെ മുറിച്ചിട്ട് ഭാഗം തൊടനെ അവിടെ തൊട്ടാൽ എന്റെ ബാക്കിയുള്ള പാടെ അവിടെ തൊട്ടാൽ ഒന്ന് മുറിയും. പാടെ മുറിച്ചിട്ട് നിൽക്കുക എന്നാൽ എന്റെ മഹലുണ്ടാവില്ല ആ സ്ഥലം, ആ മുറിച്ച ആ ആ പാട് അവിടെ തൊട്ടാൽ ഒന്ന് മുറിയും. പിന്നെ വലൗലി മയ്യത്തിൻ ഔ സഗീരിൻ, കണ്ടില്ലേ, അത് മയ്യത്തിന്റെ ഗുഹ്യസ്ഥാനമാണെങ്കിലും ശരി അല്ലെ, ചെറിയ കുട്ടിയുടെ അഭ്യസ്ഥാനമാണെങ്കിലും ശരി തൊട്ടാ ഒളി മുറിയും. മയ്യത്തിന്റെ ഗുഹ്യസ്ഥാനം തൊട്ടാ മയ്യത്തിന്റെ ഒളി മുറിയുന്നല്ല കേട്ടാ, ആ തൊട്ടവന്റെ ഒളി മുറിയും. അതെ, മയ്യത്തിന്റെ ഒളി മുറിയില്ല. അവന് മുന്തുവാത്തിൽ കൂടി എന്തെങ്കിലും പുറപ്പെട്ടാലും അല്ലെങ്കിൽ അവനെ തൊടാൻ പാടില്ലാത്ത ആളെ തൊട്ടാലും അവന് ഗുഹ്യസ്ഥാനം തൊട്ടാലൊന്നും മയ്യത്തിന്റെ ഒളി മുറിയില്ല. മയ്യത്തിന്റെ ഗുഹ്യസ്ഥാനം തൊട്ടാ അവരുടെ മയ്യത്തിൻ, അതാ മയ്യത്തിന്റെതാണെങ്കിൽ ശരി തൊട്ടാ ഒളി മുറിയും. ഔ സഗീരിൻ ഉബുലം കാനൽ ഫറുജു ഔ ദുബറൻ, അത് മുന്തുവാരമാവട്ടെ പിന്തുവാരമാവട്ടെ. അപ്പോ മുന്തുവാരം തൊട്ടാലും ഉളു മുറിയും പിന്തുവാരം തൊട്ടാലും ഉളു മുറിയും. മുത്തസിലൻ ഔ മക്തുഅൻ, ഹാ അങ്ങനെയുണ്ട്. അത് ആ പിന്നെ മനുഷ്യനോട് ചേർന്ന മുന്തുവാരം പിന്തുവാരം ആരും മുറിയും. ഒരാളെ എന്തെ ഇത് മുറിച്ചിട്ടുണ്ട് ഇതൊരു അവിടെ കിടക്കുന്നുണ്ട് വേറെ ചങ്ങ എടുത്ത് വേറെ ചങ്ങ എന്താ കിടക്കണ എടുത്തു നിൽക്കുക അവരുടെ മുറിയും. ആ മുത്തസിലൻ, അത് അവന്റെ ശരീരത്തോട് ചേർന്ന ദ്വാരം ഹിന്ദുവാരവും ആവട്ടെ അതെല്ലാം മക്തു അല്ലെങ്കിൽ മുറിക്കപ്പെട്ടത് ആവട്ടെ. മസല കാണണ്ടല്ലേ, ഒരാൾ അവന്റെ ഗുഹ്യസ്ഥാനം ഇങ്ങനെ വരികയായിരുന്ന് ഓന എന്താ പതിച്ചിനോട് നോക്കി ആ മുങ്കൈന്റെ വള്ള കൊണ്ടാണ് തൊട്ട് എന്നാ ഓനെ ഒതു മുറിയും. അതാ ഇല്ലാമിത്താനി, തേലാക്രമം ചെയ്യപ്പെടുമ്പോൾ മുറിക്കപ്പെടുന്ന ആ തോലുണ്ടല്ലോ അത് തൊട്ടവളും മുറിയില്ല. അതിന് തൊട്ടവളും മുറിയില്ല. ചേലാക്രമത്തിന്റെ സമയത്ത് മുറിക്കപ്പെടുന്ന ആ തോലുണ്ട് അത് മുറിച്ച് നീക്കിക്കുന്നു അത് തൊട്ടാല് ഒതു മുറിയില്ല എന്നാണ്. പിന്നെ അപ്പൊ മനുഷ്യന്റെ മുന്തുവാരമോ പിന്തുവാരമോ അത് മുറിക്കപ്പെട്ടതാണ് ശരി, ശരീരത്തോട് ചേർന്നതാണെങ്കിലും ശരി, അത് തൊട്ടാലെന്തെയും ഉളു മുറിയും. എന്നാൽ ഈ വന്നാൽ ദുൽത്തകൽ മംഫതി, ഈ പിന്തുവാരം തൊട്ടാവുളു പിന്തുവാരം തൊട്ടാവുളു മുറി എന്ന് പറഞ്ഞാൽ കേട്ടോ, ചന്തിനെ കുറിച്ച് എന്തായാലും പറഞ്ഞത് പിന്തുവാരം ആ മംഫത്, ആ ദ്വാരം, ആ ദ്വാരത്തിന്റെ പാർശ്വങ്ങൾ ചേരുന്ന ആ സ്ഥലം, ആ മുഴുത്തക്കൽ മംഫത്, അവിടെ തൊട്ടാലേ മുറിയുള്ളൂ. അപ്പൊ പിന്തുവാരത്തിന്റെ മേലെ കണ്ടാലൊന്നും ഉളു മുറിയില്ല. പിന്നെയോ ആ പിന്തുവാരത്തിന്റെ പിന്തുവാരത്തിന്റെ ഇങ്ങനെയൊക്കെ പറയല്ലേ പറഞ്ഞ ഭാരം, പിന്നെ ആ ചേരുന്ന ആ സ്ഥലമുണ്ടല്ലോ, ആ ദ്വാരത്തിന്റെ നാല് ഭാഗത്തെയും ആ പാർശ്വങ്ങൾ അതിങ്ങോട്ട് കൂട്ടിമുട്ടുന്ന ഇങ്ങനെ ചേരുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ തൊട്ടാലേ ഉളു മുറിയുള്ളൂ. അതല്ലാതെ അതിന്റെ വക്കത്വം തൊട്ടാലൊന്നും ഉളു മുറിയില്ല. മനസ്സിലാകണം മസ്തലേനി പറഞ്ഞത്, പറയാനേ പറ്റൂല്ലോ അതങ്ങനെ പറയണത്. അതുപോലെ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത്, സ്ത്രീകളുടെ പിന്നെ മുന്തുവാരം തൊട്ടാവും മുറിയില്ലൊക്കെ അങ്ങനെ തന്നെയല്ലോ. സ്ത്രീകൾ എന്ന് പറയുന്നത് എന്താണെന്ന് കുബിലിൽ മറത്തി, സ്ത്രീയുടെ മുന്തുവാരം എന്ന് ഉളുവിനെ മുറിക്കുന്നത് മുൽത്ര ഷഫ്രൈഹ അലൽ മംഫദിന്റെ ചുറ്റുഭാഗത്തുമുള്ള ആ ആ ഇതുണ്ടല്ലോ, ആ ദ്വാരത്തിന്റെ രണ്ടു ഭാഗമുള്ള എന്നിങ്ങനെ പറയല്ലേ, ആ ദ്വാരത്തിന്റെ രണ്ടു ഭാഗത്തുമുള്ള അരു, ആ അരു കൂട്ടിമുട്ടുന്ന ആ സ്ഥലം, അത് തൊട്ടാലേ ഉളുമുറിയുള്ളൂ. അപ്പൊ പുരുഷന്റെയും സ്ത്രീയുടെയും ഒക്കെ പിന്തുവാരം എന്ന് പറഞ്ഞാൽ ആ ആ ദ്വാര അരു, ആ അരുകൾ ഇങ്ങനെ കൂടുന്ന സ്ഥലം, അവിടെ തൊട്ടെങ്കിലേ ഉളുമുറിയുള്ളൂ. അതല്ല അതിന്റെ മേലൊക്കെ തൊട്ടാലേ ഉളുമുറിയില്ല. സ്ത്രീയുടെ മുന്തുവാരത്തിൽ നിന്ന് ആ രണ്ട് അരു ഉളുമുറിയുള്ളൂ. അതല്ല അതിന്റെ മേൽഭാഗത്ത് തൊട്ടാലോ ഒന്നും ഉളുമുറിയില്ലാണ്. ഇത് മാത്രമല്ല സ്ത്രീയുടെ ഇത്രയൊക്കെ പറഞ്ഞാൽ മതി, എനിക്ക് അപ്പുറം പറഞ്ഞത് അത്രയൊക്കെ എനിക്ക് പറഞ്ഞൊരു വിഷമല്ലേ. ലാ നഖല മസ്സി മൗലാനിഹ ലിഅന്ന നാഖില അന്നാന്റെ നാർത്ഥമൊക്കെ വയ്യ അവിടെ ലിഅന്ന നാഖില മിൻ മുൽതഖൈ സഫ്രൈനി മാ കാന അൽ മംഫദി ഖാസതൻ ലാ ജമീഅ ജമീഉ മുൽതഖൈ സഫ്രൈനി വ മൗലാനി മുർതഫിഉൻ അൻ മുഹാതിൽ മംഫദി. എന്റെ അർത്ഥം ഈ അറിയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അത്രയൊക്കെ മനസ്സിലാണ് ഇപ്പോടെ. ആ അതുപോട്ടെ. അപ്പൊ ഉളു മുറിയൽ മുന്തുവാരം പിന്തുവാരൊക്കെ മനുഷ്യന്റെ മുങ്കൈ കൊണ്ട് തൊട്ടാൽ, മുങ്കൈന്റെ പള്ള കൊണ്ട് തൊട്ടാൽ ഉളു മുറിയും. അപ്പൊ ഇതൊക്കെ തൊട്ടാലേ ഈ ഞാൻ പറഞ്ഞ ഭാഗം യുന്തബുൽ മസ്സി നഹവിൽ ആനത്തി ഗുഹ്യരോമം തൊട്ടു നിൽക്കുക ഒരാള്, എന്നാലിവിടെ അല്യത്തേനി ഈ ചന്തിന്റെ ഉൾഭാഗം അതൊക്കെ എന്ത് ചെയ്ത് ഒരാൾ തൊട്ടു, വൽസയ്യനി അതൊക്കെ ഒരാൾ തൊട്ടു നിൽക്കുക, അതൊക്കെ ഒരാൾ തൊട്ടു, അസലി ഫഹദി നമ്മളുടെ രോമം ഒക്കെ എന്ത് ചെയ്തു ഒരാൾ തൊട്ടു. ഒതു മുറിയൊന്നുമില്ല, പക്ഷെ അതൊക്കെ അതുകൊണ്ടൊക്കെ ഒതുണ്ടാക്കല് സുന്നത്തുണ്ട്. ഒതു മുറിയൊന്നുമില്ല, ഒതുണ്ടാക്കൽ സുന്നത്തുണ്ട്. അതുപോലെ തന്നെ വലംസി സഹീറത്തിൻ ചെറിയ പെൺകുട്ടികളെ തൊട്ടാൽ ഒതു മുറിയില്ല അല്ലേ. കണ്ടാൽ ആഗ്രഹം തോന്നാത്ത ചെറിയ ഒരു അന്യരാൾ എന്ത് ചെയ്ത് കണ്ടാൽ ആഗ്രഹം തോന്നാത്ത ചെറിയ കുട്ടി തൊട്ടു പെൺകുട്ടിനെ തൊട്ടാൽ ഒതു മുറിയോ, ഒതു മുറിയില്ല. പക്ഷെ അങ്ങനെ തൊട്ടാൽ ഒതു കൊടുക്കുമ്പോൾ അമ്രദീൻ അതുപോലെ ചെറിയ താടിമീശൊന്നും മുളക്കാത്ത ആൺകുട്ടികൾ, ആ ആൺകുട്ടിനെ വേറൊരാളും തൊട്ട് ഒതു മുറിയോ, ഒതു മുറിയില്ല. പക്ഷെ അങ്ങനത്തെ അമൃതനെ തൊട്ടാൽ ഉണ്ടാക്കൽ സുന്നത്തുണ്ട്. വെള്ളപ്പാണ്ടുകാരൻ, വെള്ളപ്പാണ്ടുകാരൻ തൊട്ടാൽ ഒതു മുറിയില്ല, പക്ഷെ വെള്ളപ്പാണ്ടുകാരൻ തൊട്ടാൽ ഒളു കൊടുക്കല് സുന്നത്തുണ്ട്. ഔ യഹൂദീയൻ, അതാ യഹൂദിനെ തൊട്ടാൽ, എല്ലാ മുസ്ലിം കുറിച്ചല്ല പറഞ്ഞത്, യഹൂദിനെ തൊട്ടാൽ ഒളു കൊടുക്കൽ സുന്നത്തുണ്ട്. നികൃഷ്ടജീവിയാണ് ഈ ഹിറ്റ്ലർ. ഹിറ്റ്ലർ എല്ലാരും ആക്ഷേപിക്കൂല്ലേ, ഹിറ്റ്ലറെ എല്ലാരും ആക്ഷേപിക്കാറുണ്ട് അല്ലേ. ഹിറ്റ്ലറെ കണ്ട മൃഗത്തിനെ പോയി ഹിറ്റ്ലറെ പോലും നാനിപ്പിക്കുന്ന ഭീകർ, എന്താണ് എന്തെന്ന് പറച്ച് ഭീകരത അങ്ങനെയൊക്കെ പറയാറല്ലേ. ആ ഹിറ്റ്ലർ വല്ലാത്തൊരു അക്രമിയായിട്ട് ഒക്കെയാണ് സാധാരണ അറിയപ്പെടാറ്. നമ്മുടെ എൻ്റെ ഒരു പരിചയത്തിൽ ഒരു വയസ്സുണ്ടായിരുന്നു, നല്ല ലോകത്തിൽ നല്ലൊരു വയസ്സന, അങ്ങനെ വളരെ കാലത്ത് കുറച്ചൊക്കെ വിദ്യാഭ്യാസമുള്ള കുറച്ചൊക്കെ പ്രശ്നമുണ്ടായിരിക്കും, വായിച്ചു പോയി അള്ളാഹുമറഹ്മു. മുപ്പര് ഈ ഹിറ്റ്ലറെ വല്ലാതെ മതി ചെയ്യും. ഹിറ്റ്ലറിനെ കുറിച്ച് മുപ്പര് പറയുമ്പോൾ മുമ്പ് വായന്നിങ്ങനെ പറയുന്നത് വെള്ളപൂർണ്ണമായ എന്താ ഈ മനുഷ്യൻ, അവനോട് അറിയാം എത്ര ചൂതം വെച്ചാൽ അറിയും. ഈ നെന്മാര് ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഫിത്തിർ ഉണ്ടാക്കുകയും ആ ജൂതന്മാരുടെ സ്വഭാവമാണ്, എല്ലാ സ്ഥലത്തും ഒരു ഫിത്തിർ ഉണ്ടാക്കും. അപ്പൊ ജർമ്മനിയിൽ ജൂതന്മാർ അവിടെ ആ രാജ്യത്തിനെതിൽ ആക്രമണം നടത്തുകയും അങ്ങനെ വേണ്ട ഫിത്തിന് ഫസാദൊക്കെ ഉണ്ടാക്കും. അപ്പൊ ഹിറ്റ്ലർ ആ മുഫ്തിദീങ്ങളായ തന്മാരെ നിർദ്ദാഷ്ണം അവരെ അവരെ കൊന്ന്. പിന്നെ ഈ വാർത്താ മാധ്യമങ്ങളിൽ പിന്നെ ഈ ജൂതന്മാരെ സ്വാധീനം വളരെ വലുതാണ്. വാർത്താ മാധ്യമങ്ങളെ അത് ലോകത്തുള്ള മിക്കവാറും വാർത്താ മാധ്യമങ്ങളിലെ അതിന്റെ പിന്നെ ഏറ്റവും തലപ്പത്തൊക്കെ ജൂതന്മാരായിരിക്കും. അതിനെ കൊണ്ട് ഇല്ലറച്ച് അങ്ങനത്തെ അങ്ങനെ ഒരു ഇതാണ് പരന്നതാണ്. സംഗതി ആര് ചെയ്തേക്കണത്? ഇപ്പൊ തന്നെ ജൂതന്മാരെ കുറെ നിൽക്കണ ആര് ചെയ്തേക്കണത്? പക്ഷെ ആ രീതിയിലല്ലേ പാളുകൾ മനസ്സിലാക്കുന്നത്? അന്നതല്ല ജൂതന്മാരെ ആ കുഴപ്പം ഉണ്ടാക്കിയ ജൂതന്മാരെയാണ് കൊന്നത്. പക്ഷെ അതുകൊണ്ട് പ്രചരിപ്പിച്ചിട്ട് അവസാനം അയാളില്ല. ഇതി അമീനെ കുറിച്ച് പറയാറില്ല, ഇതി അമീൻ നരഭോജി എന്ന് പറയും. ആ എന്റെ സുഹൃത്തുണ്ട് ഇവിടെ ഈ പിന്നെ ഒരു കാരൻ, അയാളൊക്കെ ഇതി അമീനെ കുറിച്ച് നല്ല അഭിപ്രായം പറയാറുണ്ട്. ഈ പാശ്ചാത്യത്തെ അതായത് പ്രചരിപ്പിച്ചിട്ട് അത് പ്രചരിപ്പിച്ചിട്ട് ആ രീതിയിലാകുകയാണ്. ഭാര്യയെ ഒഴിയുമോ എന്ന് വെച്ചാൽ അന്യ സ്ത്രീകളെ തൊട്ട പോലും സഹോദര വിഷയം, അന്യ സ്ത്രീയെ തൊട്ട പോലും മുറി, അന്യ സ്ത്രീ അല്ലെങ്കിലോ തൊട്ട പോലും മുറിയും ചെയ്യൂല. അമ്മ അന്യ സ്ത്രീയെ തൊട്ടാലും മുറിയില്ല, വിവാഹം കഴിക്കാനും പറ്റൂല, അതാണ് വിഷയം. അമ്മ അന്യ സ്ത്രീ അല്ല, അമ്മ സ്വന്തം ആണ്. അതുകൊണ്ട് ഉമ്മ തൊട്ടാ പോലും മുറിയില്ല, ഉമ്മാനെ വിവാഹം കഴിക്കാൻ സഹോദരിയെ തൊട്ട പോലും മുറി. ഉമ്മാന്റെ അഞ്ചത്തിയോളം ജക്ഷത്തിയോളം തൊട്ടാവില്ല, അവരെ വിവാഹം കഴിക്കാനും പറ്റൂല. ഉമ്മ ഉപ്പാന്റെ സഹോദരിമാരെ തൊട്ടാ പോലും മുറിയില്ല, അവരെ വിവാഹം കഴിക്കാനും പറ്റൂല. അപ്പൊ തൊട്ടാൽ പോലും മുറിയാത്തവരെ വിവാഹം കഴിക്കാൻ പറ്റുന്നു, തൊട്ടാൽ പോലും മുറിയാത്തവരെ വിവാഹം കഴിക്കാനും പറ്റൂല. ഭാര്യനെ തൊട്ടാ പോലും മുറിനായതുകൊണ്ടാണ്, അതാണ് വിഷയം. അപ്പോ എന്താണ് വേറെ? അപ്പൊ നമ്മുടെ പറഞ്ഞു മനുഷ്യരെ മുന്തുവാരവും പിന്തുവാരവും തൊട്ടാൽ പോലും മുറിയും എന്ന് പറഞ്ഞു. പിന്നെ വമിൻ നഹദി ഫസ്ദിൻ, യഹൂദിയെ തൊട്ടാൽ ഒളും ഒരു മുറിയൊന്നുമില്ല, യഹൂദിയെ തൊട്ടാൽ ഒളും ഉണ്ടാകാൻ സുന്നത്താണ്. എന്താണ് കൊത്തിക്കുക എന്ന് പറയുന്നത്? പഴയ കാലത്തുള്ള ഒരു രോഗ ഒരു ചികിത്സയാണ് കൊത്തിക്കുക. തലവേദന ഒക്കെ ഉള്ള ആളുകളുടെ തലമേൽ ഇങ്ങനെ ഇങ്ങനെ കൊത്തിക്കിട്ട് ദുഷ്ട ചോരങ്ങളോ ചോരക്കണ്ട് ആ ചോര പുറപ്പെട്ട ഒളു മുറിയില്ല. ശനിക്ക് മതമനുസരിച്ച് ചോര പുറപ്പെട്ട ഒളു മുറി, നമ്മുടെ മതമനുസരിച്ച് ചോര പുറപ്പെട്ടാലും ഒളു മുറിയില്ല. പക്ഷെ അത് ചെയ്താല് അങ്ങനെ ശരീരത്തില്ല, എന്നാൽ ഒന്നും ഉണ്ടാക്കുന്ന സുന്നത്തുണ്ട്. പിന്നെ വനവരിൻ ബിഷഹുവരിൻ കൂടി നോക്കുക, വികാരത്തോടു കൂടി ഒരാളെ നോക്കി നിൽക്കുക. ഒരു അന്യസ്ത്രീ വികാരത്തോടു കൂടി നോക്കി അന്യസ്ത്രീ എന്നായിക്കൊണ്ടിരിക്കും. മഹർ വരവില്ല മഹറമിൻ, അത് മഹറം തൊട്ടാ ഒളു മുറിയാ സ്വന്തക്കാരനെ നിൽക്കുക. ആ സ്വന്തക്കാരുടെ നേരെ എന്ത് ചെയ്തു? ഒരാൾ ഇങ്ങനെ വികാരത്തോടു കൂടി നോക്കി, ഒളു മുറിയോ? ഒളു മുറിയില്ല. പക്ഷെ അങ്ങനെ വികാരത്തോടു കൂടി നോക്കിയാൽ ഒളു എടുക്കുക, സുന്നത്തുണ്ട്. ദോഷമായ കാര്യങ്ങൾ ഒരാൾ നാവോൺ മുഴിഞ്ഞു, ദോഷകരമായ കാര്യങ്ങൾ സംസാരിച്ച് ഒരാൾ നോ മുറിയോ? അല്ല, ഒളു മുറിയോ? ഒളു മുറിയില്ല, പക്ഷേ ഒളു എടുക്കാൻ സുന്നത്തുണ്ട്. അങ്ങനെ ചെയ്താലും ദേഷ്യം വന്നു ഒരാൾക്ക്, ദേഷ്യം പിടിച്ചാല് ഒളുണ്ടക്കല് സുന്നത്താണ്. ഹാംലി മയ്യത്തിൻ, മയ്യത്തിനെ ചുമന്നു, മയ്യത്തിനെ ചുമ ഒളു മുറിയൊന്നുമില്ല, പക്ഷേ ഒളുണ്ടാക്കല് സുന്നത്തുണ്ട്. മയ്യത്തിന് മയ്യത്തിനെ തൊട്ടാലും ഒളുവിടൽ സുന്നത്തുണ്ട്. വഖസ്സി ഉഗ്ഫിരിൻ വശാരത കാര്യങ്ങളൊക്കെ ചെയ്യുക, വഹലഖി റഅസിഹി തലമുടി കളയുക പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ ഒരിക്കൽ സുന്നത്തുണ്ട്. ഈ പറയപ്പെട്ട കാര്യങ്ങൾ ചെയ്താലൊന്നും ഒളു മുറിയില്ല, എന്നാലും ഒളു ചെയ്യൽ സുന്നത്തുണ്ട് എന്ന്. പിന്നെ കഴിഞ്ഞു. എന്താണ് മൃഗത്തിന്റെ അതെ, ഒരു പശുവിന്റെ അവർത്ത് ഗുഹ്യസ്ഥാനത്ത് തൊട്ട് നിൽക്കുന്ന ഒളു മുറിയോ? മുറിയില്ല. കാരണം അസു ഫർജിൽ ആദമീന, മനുഷ്യന്റെ ഗുഹ്യസ്ഥാനം തൊട്ടെങ്കിലേ ഒളു മുറിയുള്ളൂ. മൃഗത്തിന്റെ ഗുഹ്യസ്ഥാനം തൊട്ടാൽ മുറിയില്ല. അതിന് കാരണം എന്താണ്? മദിനത്തു ശൈവത്തല്ല എന്നതിന് കാരണം. അത് ഒരു വികാരം. ആ മൃഗത്തെ അവർത്ത് കിട്ടുന്ന ആർക്ക് വികാരം ഉണ്ടാവോ? ഇല്ലല്ലോ. അപ്പൊ അതതിന് കാരണം. വഹറദബി ആദമീൻ, ആദമി മനുഷ്യന്റെ ഗുഹ്യസ്ഥാനം എന്നുള്ളത് കൊണ്ട് പുറപ്പെട്ടു. ഫർജുൽ ബഹീമൻ മൃഗത്തിന്, ഇത് കാരണം ലായുഷ്ഠ ആഗ്രഹിക്കപ്പെടില്ലല്ലോ. അപ്പൊ മൃഗത്തിന്റെ ഗുഹ്യസ്ഥാനം തൊട്ടാലും ഒന്നും മുറിയില്ല. ജായിസമ്മ സംഗതിക്ക് വേണ്ടി ജാമിലഹി മൃഗത്തിന്റെ ഗുഹ്യസ്ഥാനത്തിലേക്ക് നോക്കൽ ജായിസാണ്, നോക്കലേ ജായിസാണ്. മനുഷ്യന്റെ ഗുഹ്യസ്ഥാനത്തിലേക്ക് നോക്കലോ ഹറാമുമാണ്. എന്താ കാരണം? മനുഷ്യന്റെ ഗുഹ്യസ്ഥാനം എന്ന് പറയുന്നത് മദീനത്തു ശൈബത്താണ്, ആഗ്രഹം തോന്നിക്കുന്ന സ്ഥലമാണ്. മൃഗത്തിന്റെ ഗുഹ്യസ്ഥാനോ ആഗ്രഹം തോന്നിക്കുന്ന സ്ഥലമല്ല, അങ്ങോട്ട് നോക്കണോണ്ട് ഇടവില്ല. ഈ പങ്കൈന്റെ പൊല്ലക്കൊണ്ട് തൊട്ടെങ്കിലേ ഉളുമുറിയുള്ളൂ. ഈ പറഞ്ഞതൊക്കെ മൃഗത്തിന്റെ ഗുഹ്യസ്ഥാനം അല്ലേ പറഞ്ഞത്? മനുഷ്യന്റെ ഗുഹ്യസ്ഥാനം മുന്തുവരാട്ടെ പിന്തുവരട്ടെ. പിന്നെ മുങ്കൈ പല്ല ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മം മസ്സ ഫർജഹു ഫലിയതല്ല എന്നുണ്ട്. ആരെങ്കിലും അവന്റെ ഗുഹ്യസ്ഥാനം തൊട്ടാൽ ഒളു ഉണ്ടാക്കണം. മം മസ്സ ദക്റൻ ഫലിയതല്ല, അങ്ങനെയുണ്ട് വേറെ ഹദീസിൽ. ബത്തുനുൽ കഫി, മുങ്കൈന്റെ പള്ള എന്ന് പറഞ്ഞാൽ എന്താണ് പള്ള എന്ന് പറഞ്ഞാൽ? ഹു ബത്തുനു റാഹത്തെ, ഉള്ളംകൈ ഉണ്ടല്ലോ അതിന്റെ ഉൾഭാഗമാണ്. ബത്തുനുൽ അസബി, വിരലുകളുടെ ഉൾഭാഗമാണ്. വൽ മുൻഹരിഫി ഇലൈഹിമ അതിന്റെ അതിലേക്ക് ചേരുന്ന എന്ത ഇൻബിതാതി അതിർന്ന സമയത്ത് ഒരു കൈ മറ്റേ കൈയിന്റെ കയ്യിൽ നിന്ന് വെച്ചുകൊണ്ട് ഇങ്ങനെ അമർത്തുമ്പോൾ രണ്ടു മൂന്ന് കൂട്ടിമുട്ടുന്ന ആ സ്ഥലം ഉണ്ടല്ലോ ആ സ്ഥലങ്ങളെ കൊണ്ട് തൊട്ടാലാണ് മുറുകിയ എന്ന് പറഞ്ഞാൽ അതാണ് പള്ളാറെന്ന് പറഞ്ഞതാ. ദൂന റുഊസിൽ അസാബി വിരലിന്റെ തല അതുകൊണ്ട് തൊട്ടാവും, വിരലിന്റെ എട അതുകൊണ്ട് തൊട്ടാവും മുറിയില്ല. അപ്പൊ അതാണ് വേറെ ചോദ്യം. മൃഗങ്ങളുമായി ബന്ധപ്പെട്ടാൽ കുളി കുളിക്കേണ്ടതുണ്ടോ ആയിരിക്കും അല്ലെ? മൃഗങ്ങളുമായി ബന്ധപ്പെട്ടാൽ കുളിക്കണം എന്നായിരിക്കും കുളിക്കണം ആ ചോദിച്ചു. ആ അത് വേണം. രണ്ട് വ്യത്യാസം ഉണ്ടാ. മൃഗങ്ങളുടെ ഗുഹ്യസ്ഥാനത്തേക്ക് നോക്കൽ ഹറാമല്ല. മൃഗങ്ങളുടെ ഗുഹ്യസ്ഥാനത്ത് ഗുഹ്യസ്ഥാനം തൊട്ടാൽ ഒന്നും അറിയുകയും ഇല്ല. എന്നാൽ മൃഗങ്ങളുമായി ഒരാൾ നബി നിർബന്ധം ഉണ്ടാ? ആ അതുണ്ട്. പറച്ചോനെ ജനാബത്തുകാരനാവും. പിന്നെ ആ ഒരു മൃഗവുമായി ഒരു മനുഷ്യൻ ബന്ധപ്പെട്ടാലേ ആ ബന്ധപ്പെട്ടവനക്ക് ജനാബത്തുകാരനായി എന്ന് അവൻ കുളിക്കണം. മൃഗം കുളിക്കണം എന്നല്ല പറഞ്ഞത്, മനുഷ്യൻ കുളിക്കണം. അവ രണ്ടും വ്യത്യാസമുണ്ട്. പക്ഷെ മൃഗത്തിന്റെ ഗുഹ്യസ്ഥാന ഒരു മൃഗവുമായി ബന്ധപ്പെട്ടു എന്നാൽ അവന് കുളിക്കൽ നിർബന്ധമാണ്. എന്ന് വെച്ചാൽ മൃഗത്തിന്റെ ഗുഹ്യസ്ഥാനത്ത് ഇവന്റെ ഹസ്ഫ അവൻ പ്രവേശിച്ചു, ലിംഗം പ്രവേശിപ്പിച്ചു, എന്നാൽ കുളി നിർബന്ധമാകും. അതവിടെ ആ കുളി നിർബന്ധമാകുന്ന കാര്യങ്ങളുണ്ടല്ലോ, കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾ പറഞ്ഞിടത്ത് എന്താ വിഷയം പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ് പറഞ്ഞത്? ദവസാനിഹ ആ കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾ രണ്ടാമത്തേത് ദുഹൂലു ഹസ്ഫിൻ ലിംഗം പ്രവേശിക്കാവുന്നു, ഔ ഖദ്റുഹ അല്ലെങ്കിൽ അതിന്റെ ഖദ്റ് പ്രവേശിക്കാവുന്നു. മീൻ ഫാഖദിഹ ലിംഗം ഇല്ലാത്ത ആളുകൾക്കെന്ന് ഒരാളുടെ ലിംഗം മുറിച്ചിരുന്നു അവന്റെ ഈ ലിംഗത്തിന്റെ ആ മകിടഭാഗം ഉണ്ടല്ലോ അതൊരാൾ മുറിച്ചിരുന്ന് നിൽക്കുക. എന്നാൽ ആ കതിർ മറ്റതിൽ നിന്ന് പ്രവേശിച്ചാലും എന്ത് ചെയ്യും? കുളി നിർബന്ധമാകും, ജനാബ്ദാരനാകും. അപ്പോ കാനത്തിന് ദക്കരി മഖ്തൂഇൻ അത് മുറിപ്പെട്ട ദക്കറിൽ നിന്നാണെങ്കിലും ശരി. പടച്ചു ദക്കർ മുറിച്ച് അവിടെ കിടക്കുന്നുണ്ട്. ഒരു ചെങ്ങായിന്റെ ദക്കറെ മുറിച്ച് കിടക്കുന്നുണ്ട്. ആ മുറിച്ച് കിടക്കുന്ന ദക്കർ എന്ത് ചെയ്ത് ഒരു സ്ത്രീയുടെ ഗുഹ്യസ്ഥാനത്ത് പ്രവേശിപ്പിച്ചു, എന്നാൽ അവൾക്ക് കുളി നിർബന്ധമാണ്. ഈ മുറിച്ചവന്റെ മറ്റേ ആൾക്കല്ല, മറ്റാൾക്ക് പറഞ്ഞത് അത് ഔമിം ബഹീമത്തിൻ ഔ മയ്യിത്തിൻ. അല്ലോ, ഇനി മൃഗത്തിന്റെ ഗുഹ്യസ്ഥാനത്ത് പ്രവേശിപ്പിച്ചു അല്ലെങ്കിൽ മയ്യിത്തിന്റെ ഗുഹ്യസ്ഥാനത്ത് പ്രവേശിച്ചു എന്നാലും ഫർജ വേണ്ടി പിന്തുവാത്തിലാണ് വേണ്ടില്ല എന്നാലൊക്കെ പിന്നെ കുളി ബന്ധമാകും. മനസ്സിലാകണ്ടല്ലേ? ഞാൻ ഡീസി അടിച്ചല്ലോ, ഞാൻ ഡീസി അടിച്ചല്ലോ അല്ലേ? ആ ഡീസി അടിച്ച. അപ്പൊ മനുഷ്യന്റെ ഗുഹ്യസ്ഥാനത്തിൽ ലിംഗം പ്രവേശിപ്പിച്ചാൽ മാത്രമല്ല, മൃഗങ്ങളുടെ ഗുഹ്യസ്ഥാനത്തിൽ ലിംഗം പ്രവേശിപ്പിച്ചാലും പിന്നെ അവൻ വകും, മയ്യന്റെ ഗുഹ്യസ്ഥാനത്തിൽ പ്രവേശിപ്പിച്ചാലും കുളി നിർബന്ധമാകും. മയ്യത്തിനെ വിളിക്കണ, അത് വേണ്ട. മയ്യത്തിന് കുളിപ്പിച്ചാൽ പിന്നെ കുളിപ്പിക്കാൻ വേണ്ട. ഈ പ്രവേശിപ്പിച്ച ഈ ഹയാത്ത് ഉള്ളവനെ കുട്ടിയുടെ ഗുഹ്യസ്ഥാനത്തിൽ ചെങ്ങായി പ്രവേശിപ്പിച്ചു, എന്താ സ്ഥാനത്തിൽ ചെങ്ങായി പ്രവേശിപ്പിച്ചു മൃഗത്തിനെ ഒരു നിൽക്കുക, എന്നാലും അവൻ വലിയ ശുദ്ധിക്കാരനാകും. ആ മനുഷ്യ അതാണ്, അത് മൃഗത്തെ എങ്ങനെയാലും ശരി, അത് മുന്തുവാരമാവട്ടെ പിന്തുവാരമാവട്ടെ എന്തിൽ പ്രവേശിപ്പിച്ചാലും പിന്നെ കുളി നിർബന്ധമാകും. മൃഗങ്ങളുമായി ബന്ധപ്പെടുന്നത് സിനയാണോ എന്ന് വേറെ ചോദ്യം അല്ലേ? എന്തെല്ലാം മസല അല്ലേ? അപ്പൊ നമ്മൾ ആദ്യം പറയാൻ ദിനല്ലോ, ദിനയിൽ പെടൂല. മൃഗത്തിന്റെ എന്നാൽ മൃഗത്തിന്റെ ഗുഹ്യസ്ഥാനത്തിൽ ഒരാൾ പ്രവേശിപ്പിച്ചു നിൽക്കുക എന്നാൽ അവന് കുളി നിർബന്ധമാകും, വലിയ ശുദ്ധിക്കാരനാകും. എന്നാൽ മൃഗത്തിന്റെ ഗുഹ്യസ്ഥാനത്തിൽ ഒരാൾ പ്രവേശിപ്പിച്ചു അവനെ ഹെദ്ദർച്ചു വല്ലാൻ പറ്റുമോ? ഇല്ല, അത് ദിനയിൽ പെടൂല. അതിന്റെ അർത്ഥം കുത്താറ്റാന്നല്ല, മൃഗത്തിന്റെ ഗുഹ്യസ്ഥാനത്ത് പ്രവേശിക്കാൻ പറ്റും. പക്ഷെ അതേ സമയത്ത് അത് എന്തല്ല, ദിനല്ല. സീനല്ലാത്ത കുറെ ഹറാമായ കാര്യങ്ങളില്ലേ? അയ്യോ, അങ്ങനത്തെ സംഗതി ഹറാമാണ്, പക്ഷെ സീനല്ല. ഇല്ല എന്ന് പറഞ്ഞാല് വ്യഭിചാരി അവൻ വിവാഹിതനായി അവനെ നൂറടിക്കണം, നാട് കടത്തുമാണല്ലോ. വിവാഹിതനാണെങ്കിലും അവൻ എറിഞ്ഞു കൊല്ലും വേണം. മൃഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുക, അവനെ എറിഞ്ഞു കൊല്ലാൻ പറ്റുമോ? പറ്റൂല, കാരണം അത് സീനയായിട്ട് പരിഗണിക്കപ്പെടില്ല. ഇതിനാണെങ്കിൽ എന്ത് കാണിച്ചിട്ടുണ്ടോ അതിന് ബഹുമാനപ്പെട്ട അവന് താരിഫ് എന്താ? സീനന്റെ താരിഫ് എന്താ? സീന ദിനാർ കിതാബു സീനയിൽ കാണാൻ കാര്യം. ഇങ്ങം പിന്നെ പ്രവേശിപ്പിക്കലാകുന്നു ബിഫർജിൻ പുബിലി ആദമിയത്തിൻ വാലഹിൻ. അതാണ് ഒരു മനുഷ്യ സ്ത്രീയുടെ മുന്തുവാരത്തിൽ, പിന്തുവാരത്തിലല്ല, ഒരു മനുഷ്യ സ്ത്രീയുടെ മുന്തുവാരത്തിൽ പ്രവേശിപ്പിക്കുക. ആഗ്രഹിക്കപ്പെടുന്ന ഒരു മുന്തുവാരം എന്ന് പറഞ്ഞാൽ അങ്ങനെ വേറെ ഒക്കെ നിൽക്കുക. മനുഷ്യ സ്ത്രീയുടെ മുന്തുവാരത്തിൽ ലിംഗം പ്രവേശിപ്പിക്കുന്നതിനാകുന്നു ജിന എന്ന് പറയാം. അവിടെ പ്രതിന്യപ്പെടൂല. അപ്പൊ അവിടെ പല ഹുക്മുമായി അല്ലേ. ഇപ്പൊ എന്തെല്ലാം കാര്യം പറഞ്ഞു, മനുഷ്യരുടെ ഗുഹ്യ മുന്തുവാരവും പിന്തുവാരവും മുങ്കയിന്റെ പള്ള കൊണ്ട് തൊട്ടാൽ വുളു മുറിയും, അതൊരു മസാല. മൃഗങ്ങളുടെ മുന്തുവാരവും പിന്തുവാരവും തൊട്ടാൽ വുളു മുറിയൂല, അതൊരു മസാല. എന്നാൽ മൃഗങ്ങളുടെ മുന്തുവാരത്തിനും പിന്തുവാരത്തിനും ഒരാൾ ലിംഗം പ്രവേശിച്ചു നിൽക്കാത്ത മസാല. എന്നാൽ മൃഗത്തിന്റെ മുന്തുവാരത്തിനും പിന്തുവാരത്തിനും ഒരാൾ ബന്ധപ്പെട്ടു, അത് ജിനയായി പരിഗണിക്കപ്പെടൂല. ഹറാമാണ്, പക്ഷെ ജിന അല്ല. ജിന ആണെങ്കിൽ മനുഷ്യസ്ത്രീണം, അല്ല ജിനാവുള്ളൂ. ബിന്ദുവാറ്റിനെ പ്രവേശിപ്പിക്കണം, ബിന്ദുവാറ്റി പ്രവേശിപ്പിച്ചാലും ജിന. അത് കുറ്റാണ്, ഒരു തെറ്റാണ്, പക്ഷെ ജിനയായിട്ട് പരിപൂലാണ്. പിന്നെ മരിച്ചുപോയവരുടെ പേരിൽ കുടുംബക്കാർ അല്ലാത്തവർ ഹജ്ജ് ചെയ്യാം. അവരുടെ മേലില് കുടുംബക്കാരല്ലാത്തവർ ഹജ്ജ് ചെയ്യാം, അത് ചെയ്യാം. അപ്പൊ ചെയ്യാം. ഒരാൾ മരിച്ചു പോയിക്കണ്, അയാൾക്ക് പിന്നെ കുടുംബക്കാരല്ലാത്തവർക്കും ചെയ്യാം. നമ്മളുടെ ശ്രദ്ധ വിഷയം, ഒരാൾ മരിച്ചു, അയാൾ ഹജ്ജ് നിർബന്ധമുള്ള ആളായിരുന്നു, എന്നുവെച്ചാൽ വഴിയാലും തടിയാലും മുതലൊക്കെ ആവതുള്ള ആളായിരുന്നു അയാൾ. എന്നാൽ അയാളുടെ സ്വത്തിൽ നിന്ന് ഒരാളെ കൊണ്ട് ഹജ്ജ് ചെയ്യിപ്പിക്കുക നിർബന്ധമാണ്. ശ്രദ്ധിക്കേണ്ടതാണ്. ഒരാൾ ഹജ്ജ് നിർബന്ധമുള്ള ആളാണ്, അയാളെ ഹജ്ജ് ചെയ്താൽ സ്വത്തുണ്ട്, അയാൾക്ക് സ്വത്തുണ്ട്. എന്നാൽ അയാൾ അതിന് തിരിക്കരുതെന്ന് അറിയും. അയാൾ ഉപേക്ഷിച്ചു പോയ സ്വത്ത്, ആ സ്വത്ത് അവകാശികൾ ഓഹരി ചെയ്യുന്ന കൂട്ടേണ്ടതുണ്ടല്ലോ, കടങ്ങൾ കൂട്ടേണ്ടതുണ്ടല്ലോ. അതുപോലെ അയാളുടെ ആ സ്വത്തിൽ നിന്ന് ഒരാളെ കൊണ്ട് ഹജ്ജ് ചെയ്യ് നിർബന്ധമാകുന്നു. അതും കഴിച്ച് ബാക്കിയുടെ സ്വത്തെ അവകാശികൾ ഓഹരി ചെയ്തെടുക്കാൻ. അയാൾ ഹജ്ജ് നിർബന്ധമുള്ള ആളായിരുന്നു, അയാൾ ഹജ്ജ് ചെയ്താതെ മരിച്ചു. അയാൾക്ക് ആണെങ്കിലോ സ്വത്തുണ്ടേനും. എന്നാൽ അയാളുടെ സ്വത്ത് കൊണ്ട് മറ്റൊരാളെ കൊണ്ട് അയാളുടെ പേരിൽ ഹജ്ജ് ചെയ്യിപ്പിക്കാൻ നിർബന്ധമാണ്. ഇനി അയാൾക്ക് സ്വത്തില്ലെങ്കിലോ എന്നാൽ അയാളുടെ അവകാശികൾക്ക് അയാളുടെ പേരിൽ ഹജ്ജ് ചെയ്യല് സുന്നത്താണ്. അത് ഇവർക്ക് അങ്ങനെ അത് സുന്നത്ത്, നിർബന്ധമൊന്നുമില്ല. അവരെ സ്വന്തം പൈസ എടുത്തിട്ട് വാപ്പവരെ ഹജ്ജ് ചെയ്യുക, അത് സുന്നത്താണ്. അപ്പൊ അയാൾക്ക് സ്വത്തുണ്ട് എങ്കിൽ അയാളുടെ നിർബന്ധമാകുന്നു. സ്വത്ത് ഇല്ല എങ്കിൽ അയാളോട് ബന്ധപ്പെട്ട ആളുകൾക്ക് സുന്നത്തുണ്ട്, അയാളുടെ പേര് ഹജ്ജ് ചെയ്യുക. ഇനി ആ ഈ ഹജ്ജ് ചെയ്യുന്നത് അയാളുടെ കുടുംബക്കാരൊന്നും അവകാശമെന്നാലോ ഒരു പറയാണ്. തജിബു ഇനാബത്തുൻ അൻ മയ്യിത്തിൻ, മയ്യിത്തിനെ തൊട്ട് പകരം ചെയ്യിപ്പിക്കുക. എങ്ങനത്തെ മയ്യിത്ത്? അലൈഹി നുസ്കുൻ, അയാൾക്ക് ഹജ്ജ് നിർബന്ധമാണ്. ഹജ്ജ് നിർബന്ധമായ ഒരു മയ്യിപ്പിക്കുക, അത് നിർബന്ധമാണ്. മീൻ തെരിക്കത്തിഹി, അയാൾ ഉപേക്ഷിച്ചു പോയ സ്വത്തിൽ നിന്ന് കമ്മത്തുക്കൊള്ളാ മിൻഹു ദുയൂനുഹു, അയാളെ അടക്ക കൂട്ടേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇനി ഫലവുലം തുലഹു തെരിക്കത്തുൻ, ഇനി അയാൾക്ക് സ്വത്തൊന്നും ഇല്ല എന്നിട്ട്, അങ്ങനത്തെ ആളാണ് അയാൾ, ഉപേക്ഷിച്ചു ഇട്ടു പോകുന്ന സ്വത്തൊന്നും ഇല്ല. എന്നാൽ സുന്നലി വാരിധി അൻഹു, അയാളുടെ അവകാശികൾക്ക് അയാളെ തൊട്ട് ഒരു ഹജ്ജ് ചെയ്ത് സുന്നത്തുണ്ട്. ഇനി ഫലവു ഫലഹു അജ്നബിയുൻ, അതാ നമ്മുടെ ചോദ്യം. അന്യാൾക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റുമോ എന്ന ചോദ്യം. ഫലവു ഫലഹു അജ്നബിയുൻ, ആ ഹജ്ജ് ഇനി ഒരു അന്യൊരാൾ ചെയ്ത് നിൽക്കുക, എന്നാലോ അത് ഇതാണ് വലവുബില്ല. അവകാശിയുടെ സമ്മതം കൂടാതെ തന്നെ ഒരു അന്യാളെന്ത് ചെയ്ത് ഒരാളെ പേരിൽ ഹജ്ജ് ചെയ്ത് നിൽക്കുക, എന്നാൽ അത് ജായിസാണ്, വിരോധമില്ല, അവകാശികളുടെ സമ്മതത്തിന്റെ ആവശ്യമില്ല. മനസ്സിലായല്ലോ അല്ലേ? ചൂരന്താ പറഞ്ഞത്, ഒരു കമ്പനി കേൾക്കണ്ടല്ലേ, ഒരു കമ്പനി അതിൽ ഒരുപാട് പി എം വന്ന് കിടക്കുകയാണ്. റഹ്മാനെ കാണില്ല പി എം. ഒരു കമ്പനി അതിൽ പാർട്ണർ ആയ ആളുകൾ ആയ പലർക്കും പല വിധത്തിൽ ആണോ അനുവദനീയം പറ്റൂല. ഒരു കമ്പനി, ഒരു കമ്പനി, ആ കമ്പനിയിൽ പാർട്ട്ണർമാരായ ആളുകൾക്ക് പലർക്കും പല രീതിയിൽ പിന്നെ എല്ലാം കൊടുക്കുക, അത് പറ്റുമോ? ഇല്ല, ആ ബൈ സഹിയാവുകയില്ല. എങ്ങനെയാണ് വെച്ചോ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 100 ആളുകൾ ശരിക്ക് ശ്രദ്ധിക്കണം, ഒരു കമ്പനിയാണ്. ഇപ്പൊ അങ്ങനത്തെ ചില പരിപാടികൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഫസ്റ്റിൽ ഉണ്ടല്ലോ, അതിൽ 2-3 ഓഹരിക്കാരെ ആളുകൾക്ക് ഉണ്ട്. അതിനകത്തില് പിന്നെ എന്താണ് പ്രീഫറൻസ് അല്ലേ, അങ്ങനത്തെ തന്നെ പറയാം, പ്രീഫറൻസ് ഫ്രണ്ട്സ് ഷെയറോ അങ്ങനെ എന്തോ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഷെയർ അങ്ങനെ എന്തൊക്കെ പറയാറില്ലേ. ആ അങ്ങനെ ചില ആളുകൾക്ക് ഒരു മുൻഗണന, ഉദാഹരണം പറയാൻ ഒരു 1 കോടി ഉറുപ്പ്യയുടെ ഒരു ഉദാഹരണം പറയാട്ടെ, ഒരു ഉദാഹരണം പറയാണ്, 1 കോടി ഉറുപ്പ്യ മുതൽ മുടക്കുള്ള ഒരു കമ്പനിയാണ്, അതിൽ 100 ആളുകൾ അടുക്കൽ നിന്ന് ഓരോ രൂപ 100 ലക്ഷം 1 കോടി അല്ലേ, അതെ, 100 ആളുകൾ അടുക്കൽ നിന്ന് ഓരോ വീതം 1 കോടി ഉറുപ്പിക മുതൽ മുടക്കുള്ള ഒരു കമ്പനിയാണ്. പക്ഷെ അതിന്റെ ആദ്യത്തെ 10 ആളുകളുണ്ടല്ലോ, ആദ്യത്തെ 10 ആളുകൾ അവരാണ് തുടങ്ങിയത്, ആ അവരാണ് തുടങ്ങണത് നിൽക്കുക. നിയമം പുതിയ നിയമം, ബാക്കി ആൾക്ക് ഉള്ള ആളുകൾക്ക് വേറെ നിയമം. ആ രീതിയിൽ ഒരു കമ്പനി നടത്തുക, അത് ആ ഇടപാട് സഹിയാകുമോ? ആ ഇടപാട് സഹി ആവൂല. ആദ്യത്തെ 10 ആളുകൾക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ, ആ ആദ്യത്തെ 10 ആളുകൾക്ക് ലാഭത്തിന്റെ 3% അവർക്കുണ്ടാകുന്നതാണ്, എന്നാൽ മറ്റുള്ളവർക്ക് ലാഭത്തിന്റെ 3% കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ ആദ്യത്തെ 10 ആളുകൾക്ക് നഷ്ടം വന്നാലും അവർക്ക് നഷ്ടം പിന്നെ ആവൂല, അവർക്ക് അവർ മുടങ്ങുന്ന നിയമം ഉണ്ടാകും. പിന്നീടുള്ളവർക്ക് നഷ്ടം വന്നാൽ നഷ്ടം സഹിക്കേണ്ടി വരും എന്ന നിയമം ഉണ്ടാകുക, അതില്ല, അത് ഹറാമാകുന്നു, അത് സഹിയുമല്ല. അങ്ങനത്തെ അതുപോലെ തന്നെ ആദ്യത്തെ ആ 10 ആളുകൾക്ക് അവരുടെ എപ്പോഴും വേണമെങ്കിലും ഈ ഷെയർ പിൻവലിക്കാം എന്ന നിയമം, എന്നാൽ പിന്നീട് ചേർന്ന ആളുകൾക്ക് അങ്ങനെ എപ്പോഴും അവർക്ക് ഷെയർ പിൻവലിക്കാൻ വിൽക്കാം, അവർക്ക് ഇതിലുള്ള മറ്റാർക്കും വിൽക്കാം എന്ന നിയമം. ഇങ്ങനെ ഒരു കമ്പനിയിൽ പല ആളുകളും പിന്നെ കൂടി ഷെയർ കൂടുന്നു, എങ്കിൽ ആ ഇടപാടേ സഹിയല്ല എന്നാ, ഇടപാടേ സഹിയല്ല. അപ്പൊ പിന്നെ എന്ത് വേണം, എന്നെ പറ്റുള്ളൂ, എല്ലാവർക്കും സമം. എല്ലാവർക്കും സമം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും പിന്നെ ഇറക്കിയ മുതൽ മുടക്കിന്റെ 100% മനസ്സിലായ രീതിയിൽ തന്നെ ആയിരിക്കണം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 10 ലക്ഷം ഉറുപ്പിക മുതൽ മുടക്കുള്ള ഒരു സ്ഥാപനമാണ്, ഉദാഹരണം പറയുകയാണെങ്കിൽ ആ 10 ലക്ഷം, ആ 10 ലക്ഷത്തിലേക്ക് ഒരു 3 ആൾ കൂടിയാണ് അത് നടത്തുന്നത്. ഒരാള് 5 ലക്ഷം ഇറക്കിയിരിക്കുന്നു, ഒരാൾ 3 ലക്ഷം ഇറക്കിയിരിക്കുന്നു, ഒരാൾ 2 ലക്ഷം, അങ്ങനെയാണ് നിൽക്കുക. എന്നാലോ, അപ്പൊ ലാഭത്തിന്റെ 50% ആ 5 ലക്ഷം ഉറുപ്പ ഇറക്കിയ ആൾക്ക് വേണം, 50%ന്റെ 30% 3 ലക്ഷം ഇറക്കിയ ആൾക്ക് വേണം, ലാഭത്തിന്റെ 20% പിന്നെ 20 ലക്ഷം ഇറക്കിയ ആൾക്ക് വേണം. ആ രീതിയിലാണ്, അപ്പൊ മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ മുതൽ ഇറക്കിയുടെ 100% അനുസരിച്ച് ലാഭത്തിന്റെ 100% നൽകണം. അതല്ലാതെ മറ്റേ വേറെ രീതിയിൽ ആർക്കെങ്കിലും പ്രത്യേകമായ ആനുകൂല്യങ്ങൾ ചെയ്യുക, വേറൊരു ആനുകൂല്യം ഇല്ലാതിരിക്കുക. അതുപോലെ തന്നെ ഈ ശരിക്കത്ത് ആയ ഈ ഇടപാടിന്റെ നിബന്ധനയിൽപ്പെട്ടതാണ് ശരി പിൻവലിയാൻ സ്വാതന്ത്ര്യം വേണമെന്ന്. അതിൽ പങ്കുകാരായ ഏതൊരു വ്യക്തിക്കും അവൻ ഉദ്ദേശിക്കുമ്പോൾ അതിൽ നിന്ന് പിന്മാറാനുള്ള അതില്ലെങ്കിൽ ആ സഹി ആവുകയില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്തായി പറഞ്ഞിട്ട്, ആ കമ്പനികളിൽ ചില ആളുകൾക്ക് ആദ്യമായി ചേർന്ന ആളുകൾക്ക് അവർക്ക് വേണമെങ്കിൽ എപ്പോഴും പിൻവലിക്കാം, എന്ന നിയമം. പിന്നീട് ചേരുന്നകളുണ്ടല്ലോ, അവർക്ക് അങ്ങനെ പിൻവലിക്കാൻ പറ്റും, കമ്പനിയിൽ പെട്ട മറ്റാർക്കിനും വിൽക്കണം, അതല്ല പുറത്ത് വിൽക്കാനും പാടില്ല, അവർക്ക് ഒഴിവാൻ പറ്റുകയില്ല എന്ന നിബന്ധന. അപ്പൊ അത്രയും അങ്ങനെയുള്ള പിന്നെ ഇടപാടുകൾ സഹിഹാവൂല എന്നാ. അത് റോദയിൽ തന്നെ ആ വിഷയം പറയുന്നുണ്ട്. എന്നാൽ ഓരോരുത്തരും ഇറക്കിയ മുതലിന്റെ തോത് അനുസരിച്ചായിരിക്കണം രണ്ടു കൂട്ടർക്കും ഉള്ള ലാഭം. അങ്ങനെയാണ്, ഒരാൾ 60% മുതലിറക്കി നിൽക്കുക, അപ്പൊ ലാഭത്തിന്റെ 60% മറ്റാ 100% മുതലാണ് ഇറക്കിയിട്ടുള്ളത്, അപ്പൊ ലാഭത്തിന്റെ 40% അയാൾക്ക്. അത് ഷറത്തുകാരിക്കാമില്ല, അത് ആദ്യം നിബന്ധനയാക്കട്ടെ, നിബന്ധനയാക്കാതിരിക്കട്ടെ, അങ്ങനെ പറ്റുള്ളൂ. അത് കച്ചവടത്തിന്റെ കാര്യത്തിൽ അങ്ങനെ നിബന്ധനയാക്കൊന്നും വേണ്ട, മുതലെത്ര അവർക്കത് അതിന്റെ അനുസരിച്ച് ലാഭത്തിലും ആൾക്ക് കൂടണം. അതാണ് മറ്റേ റോദയില് ആ വിഷയം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഈ വിഷയങ്ങളൊക്കെ ഇതിനുണ്ടല്ലോ, നമ്മുടെ സൈ ഉണ്ടല്ലോ, ഏതാണ്, ഇസ്ലാമിക് ഓൺ വെബ് അല്ലേ എന്റെ പേരിലെ, ഇസ്ലാമിക് ഓൺ വെബ് ഡോട്ട് നെറ്റ് അല്ലേ നമ്മുടെ കെ7ന്റെ സൈറ്റ്. അതിൽ നിന്നുള്ള വിഷയത്തിലാണ് ഇസ്ലാം ഫിഖ്ഹ് എന്നുള്ള ഇസ്ലാം ഓൺ വെബ് ഡോട്ട് നെറ്റ്. അതിൽ അതിൽ സന്ദർശിക്കുക. അതിലുണ്ട് ഈ കർമ്മശാസ്ത്രം എന്ന വിഷയമുണ്ട്. ആ കർമ്മശാസ്ത്രത്തിന് ആധുനിക കർമ്മശാസ്ത്രം എന്ന വിഷയത്തിൽ ഈ ഇത്തരം വിഷയങ്ങളൊക്കെ സവിസ്തരമായി പ്രതിപാദിച്ചിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അത്തരം വിഷയങ്ങളൊക്കെ അതിലൊന്നും പോയൊക്കെ നല്ലതല്ലായിരുന്നു. പിന്നെ ഉസ്താദെ, സ്ത്രീ ഹജ്ജ് നിർബന്ധമാണോ? സ്ത്രീക്ക് ഹജ്ജ് നിർബന്ധമാവണമെങ്കിലേ, സ്ത്രീക്ക് ഹജ്ജ് നിർബന്ധമാവണമെങ്കിൽ അവളോട് അവളെ തൊട്ടാൽ ഉളു മുറിയാത്ത ഒരുടെ ഭർത്താവോ അതല്ലെങ്കിൽ സിഖത്തുകളായ മറ്റു സ്ത്രീകളോ ഉണ്ടാവൽ നിർബന്ധമാണ്. അങ്ങനെ ഒരു സ്ത്രീക്ക് ഹജ്ജ് നിർബന്ധമാവണമെങ്കിൽ ഇത് വേണം, അവളുടെ ഒക്കെ ആര് പോണം, അവളെ തൊട്ടാൽ ഉളു മുറിയാത്ത പുരുഷൻ പോണം, അതല്ലെങ്കിൽ അവളുടെ ഭർത്താവ് പോണം, അതല്ലെങ്കിലോ ഇനി പുരുഷൻ തന്നെ കൊള്ളുന്നില്ല, സിഖത്തുകളായ കുറെ സ്ത്രീകൾ വേണം. ഒരു സ്ത്രീ മാത്രമല്ല, കുറെ സ്ത്രീകൾ. സിഹത്തുകളായ റോല കൂടെ പോയിട്ടുണ്ടെങ്കിൽ വിമാനത്തിനൊന്നും ക്ഷതം ഏൽക്കൂല. ആ അങ്ങനത്തെ ഒരു സംഘം സ്ത്രീകൾ നിൽക്കുന്ന പോവാം. അപ്പൊ ഈ ഹജ്ജ് ഗ്രൂപ്പ് ആകുമ്പോഴേ, ഹജ്ജ് ഗ്രൂപ്പിലൊക്കെ ആകുമ്പോൾ വേറെ പുരുഷന്മാരുടെ പക്ഷേ അതിൽ കുറെ സ്ത്രീകൾ നിൽക്കുന്ന പോവാം, കാരണം സിഹത്തുകളായ വേറെ സ്ത്രീകളുണ്ടല്ലോ. അപ്പൊ അങ്ങനെ പോവാം. അവ സ്ത്രീക്ക് ഹജ്ജ് നിർബന്ധമാവണമെങ്കിലും ഉംറ നിർബന്ധമാവണമെങ്കിലും അവളുടെ കൂടെ പുരുഷന്മാരോ അല്ലെങ്കിൽ ഭർത്താവോ അതിന് സിഹത്തുകളായ മറ്റു സ്ത്രീകളോ പോവാൻ ഉണ്ടെങ്കിലേ അവൾക്ക് ഹജ്ജും ഉംറയും നിർബന്ധമാകും. എന്നാൽ ഒരു അവൾക്ക് ജായിസാണ്. പിന്നെ ഒരു സിഹത്തായ ഒരു പെണ്ണുണ്ട് നിൽക്കുന്ന അവളെ അവളുടെ കൂടെ പോലെ ജായിസാണ്, അവളുടെ മേലെ വുജൂബായ ഹജ്ജാണ് എങ്കിൽ നിർബന്ധമായ ഉംറയാണ്. ആദ്യം ഉംറ ചെയ്യാത്ത പെണ്ണാണ്. അവ നിർബന്ധമായ ഹജ്ജും നിർബന്ധമായ ഉംറയും ആണെങ്കിൽ, അഥവാ ആദ്യമായി ചെയ്യുന്ന ഹജ്ജും ആദ്യമായി ചെയ്യുന്ന ഉംറയും ആണ് എങ്കിൽ, തൊട്ടാൽ ഉളുമുറിയാത്ത പുരുഷൻ ഇല്ലെങ്കിലും അല്ലെങ്കിൽ ഭർത്താവ് ഇല്ലെങ്കിലും സിഹത്തായ ഉറപ്പുള്ള നല്ല പിന്നെ ഒരു സ്ത്രീ ഉണ്ടെന്ന്, പെണ്ണൊന്നുള്ളൂ, പക്ഷെ അവള് ആള് സിഹത്താണ്, പോയ പേടിക്കണ്ടല്ല. അങ്ങനത്തെ പെണ്ണുണ്ടെങ്കിൽ പോയാൽ നിർബന്ധമില്ല. എന്നാലും അവർക്ക് വുജൂബ് ആവണമെങ്കിൽ എന്ത് വേണം? അവളവിടെ പിന്നെ ഭർത്താവോ അതല്ലെങ്കിൽ തൊട്ടാവോ ഒന്നും മുറിയാത്ത പുരുഷനോ അതല്ലെങ്കിൽ പിന്നെ മറ്റ് സിഹത്തുകളായ സ്ത്രീകളോ വേണം. സ്ത്രീ ഒരു സ്ത്രീ അല്ല, സ്ത്രീകളോ വേണം. ഇതിപ്പോ ഹജ്ജിന്റെ ഉംറന്റെ മാത്രമുള്ള വിഷയമല്ലോ, വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം. ഒരു സ്ത്രീക്ക് ഇനി ഖസീറായ സഫറായാലുമല്ല, തവീല സഫറായാലുമല്ല, അവൾക്ക് മഹറമില്ലാതെ യാത്ര ചെയ്യൽ ഹറാമാകുന്നു. അത് ദീർഘയാത്ര ഒന്നും ആണെന്നില്ല, കസൂറും ചെന്നാക്കാൻ 112 കിലോമീറ്റർ ദൂരമുള്ള അങ്ങനത്തെ ഒന്നും വേണ്ട. സഫർ എന്ന് പറയപ്പെടുന്ന ഒരു യാത്ര ഉണ്ടല്ലോ, ഒരു യാത്ര എന്ന് പറയപ്പെടുന്നത്. ഇപ്പൊ ഉദാഹരണം പറയാം, വളാഞ്ചേരുന്ന ഒരാൾ പിന്നെ എവിടെ പോവാണ്, കുറ്റിപ്പത്ത് പോവുകയാണ്, ഹറാമാണ് ഒരു പെണ്ണ് ഒറ്റക്ക് ഹറാമാണ്, ഹറാമാണ് എന്ന്. ഒറ്റക്ക് പോകാൻ മാത്രമല്ല, മെഹറമില്ലാതെ പോലെ ഹറാമാ. വേറെ പെണ്ണുങ്ങളൊപ്പം പോവാം, വേറെ പെണ്ണുങ്ങളൊപ്പം ജായിസാന്ന് പറയുന്ന പെണ്ണ് ഹജ്ജിനും വാജിബ ഹജ്ജിനാണ് പറഞ്ഞത്. ഹജ്ജിന് ഒരു പെണ്ണിന്റെ കൂടെ പോലെ നിർബന്ധമില്ല, ജായിസാണ്. ഈ നിർബന്ധമില്ലാത്ത ഹജ്ജാണെങ്കിലോ സുന്നത്ത ഹജ്ജാണെങ്കിലോ പോകാൻ പാടില്ല, മെഹറമില്ലാതെ അല്ലെ ഭർത്താവില്ലാതെ പോകാൻ പാടില്ല. അതാ ആ അതുപോലെ. അപ്പോ ഒരു ഒരു യാത്ര എന്ന് പറയുന്ന ഒരു ഒരു സംഭവം, അത് മഹറം തൊട്ടാൽ പോകുന്നില്ലാത്ത പുരുഷന്മാരില്ലാതെ സ്ത്രീക്ക് ഹറാമാകുന്നു. പിന്നെ പെണ്ണുകൾ കൂടി ഇങ്ങനെ പോവുക അല്ലേ, ഇമ്മി പെണ്ണുകൾ കൂടി പോവുക, വേറെ ആരും ഓരോരുത്തക്കാരനും കൂടി ഹറാമാണ്. ആ യാത്ര ഹറാമാണ്, ഹറാമാണേ. പിന്നെ തൊട്ടാ പോകും മുറിയാത്ത ഏതെങ്കിലും ഒരാളും കൂടി വേണം, ഒരു പുരുഷൻ വേണം, എന്നാലത് അനുവദനീയമാവുള്ളൂ. എന്താണ് ഇപ്പൊ ഇസ്ലാം വെച്ചിട്ട് ഈ സ്ത്രീകൾക്ക് ഇസ്ലാം നല്ല സുരക്ഷ? ഈ സ്ത്രീ എന്ന് പറഞ്ഞാല് ആ എന്ത് മാന്യത ഉള്ള ഒരു വിഭാഗം, അത്രമാത്രം സംരക്ഷിക്കപ്പെടേണ്ടുന്നവളാണ് അവൾ. അവളെ മറ്റുള്ളവർക്ക് കുത്തി വലിക്കാനുള്ളതല്ലേ ഈ മുസ്ലിം സ്ത്രീ എന്നാല്? അവളെ മറ്റുള്ളവർക്ക് കുത്തി വലിക്കാനുള്ള, അതാണ് എന്റെ വിഷയം. എന്താണ് ആ റസൂലുള്ളാന്റെ ആ ഹജ്ജത്തുൽ വദാഇ ആ പ്രസംഗം ഞാനത് എപ്പോഴും ചിന്തിക്കാറുണ്ട്. നിങ്ങൾ ഇയാക്ക് മന്നിസ ഉണ്ടല്ലോ അല്ലേ, നിങ്ങൾ സ്ത്രീകളുടെ സ്ത്രീകളെ വളരെ ശ്രദ്ധിക്കണം, വളരെ ആ നിങ്ങൾ എന്താണ് വസ്തഹലത്തും ഫുറൂജഹുന്ന എന്നുള്ള ആ വാക്കുണ്ടല്ലോ, അത് അള്ളാഹുവിന്റെ കെലിമത്ത് കൊണ്ട് എന്താണ് ആ വാക്ക്, എന്താണ് അൽവാഫി വാണി പോലെ അടിക്കല്ലേ ആ വാക്ക്, വല്ലാത്തൊരു ആ സ്ത്രീന്റെ ആ സ്ത്രീനെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തേക്കാണ് അവിടെ ഉയർത്തിക്കുന്നത്. അതാണ് ഇസ്ലാമിലി പവിത്രമായി വളരെ ഇസ്ലാമിലി സ്ത്രീ നയിക്കപ്പെടുന്നത്, വളരെ ബഹുമാനിക്കപ്പെടേണ്ട ഒരു വിഭാഗമാണ് സ്ത്രീ വർഗം. അപ്പോ കാരണം സ്ത്രീ ഒറ്റക്ക് യാത്രമാണ്. യാത്രയില്ലാത്ത യാത്രയാണെങ്കിൽ അവൾക്ക് ഒറ്റക്ക് യാത്ര പോലെ ഹറാമാണ്. അതാ വൈകാനത്ത് കാഫിലത്തിന് അവീമത്തിൻ, ഒരു വലിയ സംഘത്തോട് കൂടിയാണ് അത് ശരി ഹറാമെന്നാണ്. അവളുടെ കൂടെ മഹറമില്ലെങ്കിൽ ഹറാമാണ്. വലിയ സംഘം വേറെ ആളുകളുണ്ട്, അവരുടെ കൂടെ പോകുന്നോണ്ട് വിരോധമില്ല, കുഴപ്പമൊന്നും ഉണ്ടാവില്ല, എന്നാലും ശരി മഹറമില്ല അവൾക്ക്, എന്നാൽ ആ യാത്ര ഹറാമാകുന്നു, പോകാൻ പാടില്ല. അപ്പോ നിർബന്ധമായ ഹജ്ജും ഉംറയുമാണ് എങ്കിൽ അവളുടെ കൂടെ പുരുഷൻ തന്നെ വേണമെന്നില്ല, പുരുഷനോ അല്ലെങ്കിൽ ഭർത്താവ് വേണമെങ്കിൽ ഒരു സിഹത്തായ നിർബന്ധമില്ല, ആവണമെങ്കിൽ ഹജ്ജും ഉംറയും നിർബന്ധമാവണമെങ്കിൽ അവളുടെ കൂടെ മഹറം പോകണം, തൊട്ടം പറയാത്ത പുരുഷൻ അല്ലെങ്കിൽ ഭർത്താവ് പോകണം, അല്ലെങ്കിൽ സിഹത്തുകളായ കുറെ സ്ത്രീകൾ വേണം, നല്ല നിർബന്ധമാകൂ. നിർബന്ധമല്ലാത്ത ഹജ്ജ് ഹറാമുമാകുന്നു എന്ന് മാത്രമല്ല, അത് ഹജ്ജിനും ഉംറയ്ക്കും ഉള്ള നിയമം മാത്രമല്ല, സാധാരണ ഒരു യാത്ര, ആ യാത്രക്കൊന്നും മഹറമില്ലാതെ പിന്നെ പോവാൻ പാടില്ല, ഹറാമാണ്. വളരെ ശ്രദ്ധിക്കണം കേട്ടോ, വളരെ ശ്രദ്ധിക്കണം. ഗൾഫിലെ ഹറാം ഭർത്താവ് ഗൾഫിലാണ്, ആ ഭർത്താവ് ഗൾഫിലാണ്, പിന്നെ ഭാര്യയാണെങ്കിൽ നമ്മുടെ പേരിലാണ് ഭാര്യയും, അവൾ അവളുടെ പേരിലാണ് കേൾക്കേണ്ടത്, പിന്നെ നമ്മുടെ പേരിലാണ് ഭാര്യയുള്ളത്. ഓള് ഉള്ള സ്ഥലത്തേക്കൊക്കെ പോകുമ്പോ ഓളെ പിന്നെ ഉമ്മയുടെ കൂടെ പോകുന്നു, ആ പിന്നെ മറ്റ് അവളെ മറ്റേ നത്തുമാരെ കൂടെ ഒക്കെ പോകുന്നു, ഹറാമണേ ഹറാമാണ്. അവളുടെ പേരെല്ലാം നിൽക്കുന്ന അവളുടെ അളാപ്പാരുണ്ടാവും, അല്ലെങ്കിൽ അവളുടെ അമ്മാവന്മാര്, അവളെ തൊട്ടാവുന്നു മുറിയാത്ത ആളുകളുണ്ടാകും, എന്നാ അത് പറ്റും. അത് ഈ ഭർത്താവിന്റെ പേരെങ്കിലും അവളെ തൊട്ടാവുന്നു മുറിയാത്തത് ആരാണുള്ളത്? ഭാഷ ഉണ്ടാവും അല്ലേ, ഓ ഉണ്ടാവും, നടക്കില്ല. ഭർത്താവ് മുറിയാത്ത ആളാണല്ലോ, അയാളെ കൂടെ ആണെങ്കിൽ നടക്കില്ല. ഭർത്താവിന്റെ ജ്യേഷ്ഠന്മാരെ കൂടെ പോകാൻ പാടില്ലല്ലോ അവരെ. പിന്നെ അമ്മ ഭർത്താവിന്റെ വാപ്പൊന്നും ഇല്ലാതെ അവിടെ തൊട്ടാപുതു മുറിയാത്ത ആരും ഇല്ലാതെ ഉള്ള യാത്രയും അതും ഹറാമാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണത്, നമ്മുടെ ഭാര്യമാര് ഒരിക്കലും പോവുകയാണെങ്കിൽ അവരെ കൂടെ നമ്മുടെ പ്രായപൂർത്തിയെത്തിയ മക്കളുണ്ട് നിൽക്കുക, ആൺമക്കളുണ്ട്, അതിന് പ്രശ്നമൊന്നുമില്ല, പ്രായപൂർത്തിയെത്തിയ മക്കളുണ്ടെങ്കിൽ അവരെ കൂടെ പോവാം. അതല്ല എങ്കിൽ പിന്നെ ഭർത്താവിന്റെ പിതാവ് തൊട്ടാപുതു മുറിയാത്ത ആളാണ്, അയാൾ വേണം ഒപ്പം. ഇനി അതൊന്നും ഇല്ല നിൽക്കുക, ആരുമില്ല, വാപ്പല്ല, ഭർത്താവിന്റെ വാപ്പല്ല മരിച്ചു വെക്കുന്നത്, അല്ലെങ്കിൽ വാപ്പുണ്ട് ഒപ്പം പോകാൻ പറ്റൂല, എന്നാ എന്ത് ചെയ്യാ, വിളിക്ക് കൊടുക്കാൻ പോകണമെങ്കിൽ ഉമ്മാന്റെ ഒപ്പം പറഞ്ഞേക്കല്ലേ വേണ്ടത്, ഉമ്മ മാത്രം ഉണ്ടായ പോരാ, അവളെ തൊട്ടാവത് മുറിയാത്ത ഒരാൾ വേണം, അല്ലെങ്കിൽ ഭർത്താവ് വേണം. അപ്പം എന്താ ചെയ്യുക, കുടിക്ക് അവിടെ കുടിക്ക് വീഴാൻ പറയാം, വിൾക്കിനോട് സ്ഥലത്ത് പോകേണ്ടതുണ്ട്, അവളുടെ ആങ്ങളോടും വരാൻ പറയുണ്ടു, അല്ലെങ്കിൽ അവളുടെ അമ്മാവിനോടും വരാൻ പറയുക, അല്ലെങ്കിൽ അളാപ്പാടം വരാൻ പറയില്ലേ, വാപ്പാടം വരാൻ പറയുക, അങ്ങനെ തൊട്ടാവത് മുറിയാത്ത ആരെങ്കിലും അവിടുന്ന് വരുത്തുക, അങ്ങനൊക്കെ വേണം. ആ അങ്ങനൊക്കെ ശ്രദ്ധിച്ച് ജീവിക്കണം, അങ്ങനൊക്കെ ശ്രദ്ധിച്ച് ജീവിക്കുകയാണെങ്കിൽ ഈ മുസ്ലിം ഉമ്മത്തിൽ ഈ ഇന്ന് കേൾക്കുന്ന ഈ രീതിയിലുള്ള പിന്നെ കോലാഹലങ്ങളും ഉണ്ടാവും ചെയ്യൂല. വളരെ മാന്യതയിൽ വളരെ പിന്നെ വളരേണ്ട ഒരു ഒരു വിഭാഗം അല്ലേ, അള്ളാഹു തആല ഇത്രമാത്രം സ്ഥാനത്ത് ഉയർത്തിയ ഒരു വിഭാഗം. ആ വിഭാഗത്തിനെ കുറിച്ച് ഇന്ന് കേൾക്കുന്നതൊക്കെ എന്താ പിന്നാട് കണ്ടുകണ്, ഒരു സ്വന്തം, അതൊക്കെ ഒരു മനുഷ്യത്വം മരവിച്ചു പോയതാണ്, ഇപ്പൊ ഒരു സ്വന്തം പിതാവ് അയാളുടെ പെൺകുട്ടിയെ അല്ലേ പടച്ചോനെ. ഞാനിപ്പോ എന്താണ് കുറച്ച് മുമ്പാണ് ഇപ്പം അടുത്തൊന്നല്ല, ആ കുട്ടി സ്വന്തം പിതാവേ, എന്നിട്ട് ആ കുട്ടി പറഞ്ഞ് എപ്പോഴും അങ്ങനെ ശല്യപ്പെടുത്താറുണ്ട് എന്ന്, പാപ്പ എപ്പോഴും ശല്യപ്പെടുത്താറുണ്ട്. അപ്പോ വലവു അപ്പോ കസുറ സഫർ വൈകാനത്ത് സൗഹ, ഇനി വൈകാനത്ത് ഔകാനത്ത് സൗഹ, ഓളങ്ങനെ കണ്ടാൽ ആഗ്രഹിക്കപ്പെടുന്ന അങ്ങനെ യുവതി ഒന്നല്ല, ആൾക്കാരെ ആഗ്രഹിക്കുന്ന ഇല്ലാത്ത തനിച്ച് തള്ളേ നിൽക്കുക, എന്നാലും ശരി മഹറമില്ലാത്ത യാത്ര ഹറാമ് തന്നെയാണ്. ഓ നോക്കണം, കണ്ടാൽ അങ്ങനെ ആഗ്രഹമുള്ള അങ്ങനത്തെ യുവതി ഒന്നല്ല ആള്, ആള് വയസ്സെത്തിയേക്കണ ആരും നോക്കുന്നില്ല, എന്നാലും ശരി മഹറമ് തൊട്ടാൽ ഒന്നും മുറിയാത്ത പുരുഷൻ ഇല്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല സ്ത്രീക്ക്. എന്ന് മാത്രമല്ല കേട്ടോ, വഖദ് സർറഹു ഫുഖഹ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്, ഇഹ്റമു അലൽ മക്കിയത്തി, മക്കയിലുള്ള പെണ്ണുണ്ടല്ലോ, മക്കയിൽ മക്കക്കാരിയായ പെണ്ണിന് ഹറാമാകും, അത്തത്തബഉ ബിൽ ഉംറത്തി സുന്നത്തായ ഉംറ നിർവഹിക്കൽ, മിന തൻഈമി തൻഈമിൽ പോയി ഇഹ്റാം ചെയ്തുകൊണ്ട്, മഅ നിസായി വേറെ സ്ത്രീകളോട് കൂടി, ഓ നോക്കിങ്ങള്, ഇവിടെ ഇവിടുത്തേക്ക് മക്കക്കാറ്റിയായ പെണ്ണാണ് അവള്. പക്ഷെ മക്കക്കാറ്റിക്ക് നമ്മളൊക്കെ ഹെറാൻ ചെയ്യണേ എന്ത് പോണം, തെനീമി പോണല്ലോ ഏറ്റവും ചുരുങ്ങിയതിലെ അടുത്ത സ്ഥലം തെനീമാണ്. തെനീമിലേക്ക് പോകണം, മസ്ജിദ് ആയിഷയിലേക്ക്. അവിടെ അവിടെ അങ്ങോട്ട് എങ്ങനെ പോവുക? മഹറമില്ലാതെ മറ്റ് സ്ത്രീകളോട് കൂടി പോവൽ ഹറാമാകുന്നു എന്ന് ബഹുമാനപ്പെട്ട ഫുഖഹ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. ഖിലാഫ ലിമൻ നാസഅ ഫീഹി, ആ വിഷയത്തിൽ ചില ആളുകൾ തർക്കം പറഞ്ഞിട്ടുണ്ട് എങ്കിലും മക്കയിൽ താ മക്കക്കാരിയായ പെണ്ണുങ്ങൾക്ക് മഹറമില്ലാതെ അല്ലെങ്കിൽ ഭർത്താവില്ലാതെ മറ്റ് സ്ത്രീകളോടുകൂടി തനീമിൽ പോയി ഉംറക്ക് ഹറാം ചെയ്തുകൊണ്ട് ഉംറ നിർവഹിക്കൽ ഹറാമാകുന്നു എന്ന് ബഹുമാനപ്പെട്ട ഫുഖഹ വഖദ് സറഹൂന അവർ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാണ് പഠിക്കാൻ പോകുന്നു ആർക്ക് എന്തിനാ. അതൊക്കെ നമ്മളിപ്പോഴത്തെ പരിഷ്കാരം കൊണ്ട് പറയല്ലേ, സ്ത്രീകൾക്ക് ഫർളായനായ കാര്യങ്ങൾ പഠിക്കണം അതല്ലേ, ഫർളായനായ കാര്യങ്ങൾ പഠിക്കുക അതല്ലേ വിഷയം. മറ്റൊക്കെ മറ്റേ പഠിക്കണോണ്ട് വിരോധമൊന്നുമില്ല, സ്ത്രീ എത്രയും പഠിച്ചോട്ടെ, പക്ഷെ കൂടെ ആണുങ്ങൾ പോകണം അതിന്റെ കണക്ക്. പ്രായപൂജ്യത്തിൽ പെണ്ണുങ്ങളൊക്കെ ആകുമ്പോഴേ വാപ്പാർ കൊണ്ടായിക്കൊടുത്ത പൊന്നാനി എം ഇസ് കോളേജിലൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ അല്ലേ വേണേ, അല്ലെങ്കിൽ ഹറാമാണ്. വേറെ പന്തഞ്ഞ വേറെ വിചാരിച്ചോ പറഞ്ഞ കാര്യമല്ലോ, വാപ്പ കൊണ്ടാക്കി കൊടുക്കണം, പൊന്നാനി കണ്ട് കൊണ്ടാക്കി കൊടുക്കുക, എം ഇ എസ് കോളേജിന്റെ അവിടെ കൊണ്ടാക്കി കൊടുക്കുക, എന്നിട്ട് എന്താ വാപ്പ ചായ ഒക്കെ കുടിച്ചിട്ട് അവിടെ ഇങ്ങനെ നടക്കുക, എന്നിട്ട് കോളേജ് വിട്ടതിന് ശേഷം അവിടെ ഇട്ട് കുടിക്കണം പോലും ചെയ്യുക, അങ്ങനെ ചെയ്യണം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ രീതിയിലൊന്നും അല്ലാത്തതിന്റെ പേരിൽ ഇന്ന് നമ്മൾ കേൾക്കുന്നത് എന്തൊക്കെ ഉണ്ടല്ലേ, എന്തൊക്കെ കേൾക്കുന്നത് നമ്മുടെ സമുദായത്തില്, ഞാനൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ. ആ ജീവിച്ചിരിക്കുന്നവരുടെ ഹജ്ജ് അവരുടെ നേരത്തെ പറഞ്ഞു, പിന്നെ ആ ശരി അല്ല പറഞ്ഞു വേറെ അല്ലേ. ജീവിച്ചിരിക്കുന്നവരുടെ ഹജ്ജ് അവരുടെ സമ്മതം ഇല്ലാതെ പറ്റുമോന്ന്, മരിച്ചവരല്ലട്ടാ, ഒരാൾ ജീവിച്ചിരിക്കുന്നുണ്ട് അയാളെ തൊട്ട് വേറൊരാളെ ഹജ്ജ് ചെയ്യ, അയാളെ സമ്മതം ഇല്ലാതെ അത് പറ്റുമോ? പറ്റൂല, അത് പറ്റൂല. ജീവിച്ചിരിക്കുന്നവരുടെ പേരിൽ ഹജ്ജ് ചെയ്യണത്തിന് ആള് മഹബൂബാവണം, അതിന് മഹബൂബ് എന്ന് പറയും. മഹബൂബ്, മഹബൂബ് എന്ന് പറഞ്ഞാല് അയാൾക്ക് സ്വന്തം ഹജ്ജ് ചെയ്യാൻ പറ്റൂല, അയാൾക്ക് ഒന്നുകിൽ വാദം പിടിച്ച ആളാണ്, അതാണ് ജമീനാണ് ആള്, പിന്നെ വാദം പിടിച്ച ആളാണ് ആള്. ഇനി അത് സുഖപ്പെട്ടുകൊണ്ട് ഒരിക്കലും അയാൾക്ക് സ്വന്തമായ ഹജ്ജിന് പോകാൻ സാധിക്കുമെന്ന യാതൊരു പ്രതീക്ഷയും ഇല്ല. അതിൽ അയാൾക്ക് മാരകമായ രോഗമുണ്ട്, ആ രോഗം ഷിഫയാവാൻ വളരെ പ്രയാസമാണ്. അപ്പൊ ഷിഫയാവാൻ പ്രതീക്ഷയില്ലാത്ത അതിൽ വാദം പിടിച്ചു കിടക്കുന്ന ഇങ്ങനെയുള്ള ആളുകളൊക്കെ, അവരോടൊക്കെ ഹജ്ജ് എന്ത് ചെയ്യാം, മറ്റുള്ളവർക്ക് ചെയ്യാം, പക്ഷെ അവരുടെ സമ്മതം വേണം. കാരണം എന്താണ്, ഹജ്ജിനും അമ്രക്കൊക്കെ പിന്നെ ഇതുവാണല്ലോ, എന്ത് ഉണ്ടല്ലോ നിയത്ത്, ജീവിച്ചിരിക്കുന്ന ആൾക്ക് ആളുടെ നിയത്ത് ആളെന്നെ വേണം വെക്കണല്ലോ, അതാണ്. അപ്പൊ ജീവിച്ചിരിക്കുന്ന ആളുടെ മേൽ മറ്റുള്ളവർക്ക് ഹജ്ജ് ചെയ്യണമെങ്കിൽ അയാൾക്ക്, അയാൾ എങ്ങനത്തെ ആളായിരിക്കണം, അയാൾക്ക് ശക്തമായ രോഗം വേണം, ആ രോഗം ഇനി സുഖപ്പെടുമെന്ന ഒരു പ്രതീക്ഷയും ഇല്ലാതിരിക്കണം. അതില്ലെങ്കിൽ അയാൾക്ക് വാദം പോലത്തെ പുരിപെട്ട ആളായിരിക്കണം, ഇനി അത് സുഖപ്പെട്ടുകൊണ്ട് അയാൾക്ക് സ്വന്തമായി ഹജ്ജ് ചെയ്യാനിന് സാധ്യത ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ള ഒരാളുടെ മേലിൽ എന്ത് ചെയ്തു, അയാളുടെ ഹജ്ജ് ചെയ്യാം, പക്ഷെ അതിനെന്ത് വേണം, അയാളുടെ സമ്മതം വേണം, സമ്മതത്തോട് കൂടിയേ പറ്റുള്ളൂ, സമ്മതമില്ലാതെ ഹജ്ജ് ചെയ്യാനോ ചെയ്യാൻ പറ്റൂല. വലായ സിഹു, ഇതിന്റെ അഭാത്തത് പെടുക, വലായ സിഹു സഹിഹാവുകയില്ല, ഒരാളെന്ത് ചെയ്യുക, ഹജ്ജ് ചെയ്യാൻ സഹിയാവുകയില്ല, ഇങ്ങനെ പോകാൻ പറ്റാത്ത പിന്നെ ആളെ തൊട്ട് വിഹോയിരീതി ആളെ സമ്മതം കൂടാതെ. കാരണം അന്നൽ ഹജ്ജ, കാരണം ഹജ്ജ് നിയത്തിൽ വേണല്ലോ ഹജ്ജിന്. വൽ മഹബൂബു, ഈ പോകാൻ പറ്റാത്ത ആളാണെങ്കിലോ, അഹ്ലുൽ ലഹ നിയത്തിന് അർഹത അർഹത ആണല്ലോ. അപ്പൊ അതാണ്, അപ്പൊ അത് വേണം. വേറെ നേരം വൈകിയ, നേരം വൈകിക്കണ, വേറെ ഇതും കൂടെ വേഗം കഴിയട്ടോ. ഒരു ചർച്ച ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ആർ സി കെ പിന്നെ നേതൃത്വത്തിൽ, പിന്നെ വേറെ വേറൊരു ചോദ്യം, തലാക്ക് നിർബന്ധമാകുന്ന അവസരം ഉണ്ടോ ഉസ്താദെ? തലാക്ക് നിർബന്ധമാകുന്ന അവസരം ഉണ്ടാ? തലാക്ക് ഹലാലായ കാര്യങ്ങൾ അള്ളാഹു തലാക്ക് ഏറ്റവും ദേഷ്യം ഉള്ള കാര്യമാണ് തലാക്ക്. അള്ളാഹു അബ്ഗളുൽ ഹലാലി ഇലല്ലാഹി അത്തലാഖ്, അല്ലേ? അബ്ഗളുൽ ഹലാലി, ഹലാലായ കാര്യങ്ങളിൽ നിന്ന് അള്ളാഹുവിന് ഏറ്റവും ദേഷ്യമുള്ളതാകുന്നു തലാക്ക്. അപ്പോ ഹലാലായ കാര്യങ്ങൾ അള്ളാഹു തആലക്ക് ഏറ്റവും ദേഷ്യമുള്ളതാണ് തലാഖ്. എന്നാൽ ആ തലാഖ് നിർബന്ധമാണ്, അങ്ങനത്തെ അവസ്ഥ ഉണ്ട്, ഉണ്ട് തലാഖ് നിർബന്ധമാവുന്നത്. ഏതാണത്? അത് വല്ലദീന യുലൂന മിൻ നിസാ, എന്താണ് ആയത്? تربصوا أربعة أشهر فإن فاءوا فإن الله غفور رحيم وإن عزموا الطلاق فإن الله سميع عليم. أنا اللي رأيت أنا ولا أعلم ذي ذي يلا هذا اللي نقول ولا أعلم ستين جيدو ولا ستين جيدو ولا ستين عند باري عند جيوية قالت أنا وريك كل ما أولو ماي بند فرقوا إلا جماعة جيدو إلا إن ولا ستين جيدو هذا اللي نقول أي أعلم ذي ذو نال ما ستل كوردل രണ്ടാലൊന്ന്, എന്ത്? ഒരാൾ സത്യം ചെയ്യുക, അതിന് മൂല്യാണ്, മൂല്യം എന്നാണ് ഇനി പറയാം. ആ ആൾക്ക് അയാൾ എന്താണ് പറഞ്ഞത്? അയാൾ ആ അതാ ഒരു മിനിറ്റ്. ഒരാൾ സത്യം ചെയ്തു, അയാൾ അയാളുടെ ഭാര്യയെ ഒരിക്കലും പിന്നെ സംയോഗം ചെയ്യുകയില്ല. അള്ളാഹുവാണ് സത്യം, എൻ്റെ ഭാര്യയെ ഞാൻ ഒരിക്കലും സംയോഗം ചെയ്യൂല എന്നൊരാൾ സത്യം, ആളുടെ ജീവിതത്തിൽ ഒരിക്കലും സത്യം ചെയ്യൂല എന്ന് പറഞ്ഞു. അല്ലെ, നാലു മാസത്തിനേക്കാളും കൂടുതൽ ഒരാൾ എന്ത് ചെയ്ത്, ഇങ്ങനെ സത്യം ചെയ്ത്, അങ്ങനെ ഞാൻ ഭാര്യയുമായി ബന്ധപ്പെട്ടാണ് സത്യം ചെയ്ത് നിൽക്കുക. എന്നാ എന്റെ മസല എന്താ ചണ്ട അവിടെ? അതിന്റെ മസലയി ആ അങ്ങനെ മുസ്ലിം പെൺകുട്ടിനെ അങ്ങോട്ട് ഇടങ്ങാറാക്കാൻ പറ്റൂല. അള്ളാഹു തആലന്റെ ദീനാണ്, ആ കൊമ്മലക്കളി എന്ന് പറഞ്ഞ നടക്കൂല. ആ സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾക്ക് നാലു മാസം അവൾക്ക് കാത്തു നിൽക്കണം, നാലു മാസം അവൾക്ക് കാത്തു നിൽക്കണം. നാലു മാസം കഴിഞ്ഞിട്ട് എന്നിട്ട് അവൾ ബന്ധപ്പെടണം ഞാൻ നിൽക്കുക, ബന്ധപ്പെടണമെങ്കിൽ അവൾ പറയണം അവനോട് മര്യാദക്ക് ഇന്ന ജുമാ ചെയ്യണമെന്ന് അറിയണം അവൾ. ആ അവളോട് ബന്ധപ്പെടാൻ അവൾക്ക് ആവശ്യപ്പെടാം, അയാളോട്. എന്നിട്ട് അയാൾ എന്ത് ചെയ്യുന്നില്ല, എന്നിട്ട് അയാളെ ചെയ്യണില്ല നിൽക്കുക. അയാൾ ചെയ്യുന്നില്ല എങ്കിൽ അവനെ കൊണ്ട് തലാഖ് ചെല്ലിപ്പിക്കാൻ നിർബന്ധമാകുന്നു, അവൻ തലാഖ് ചെല്ലാൻ നിർബന്ധമാകുന്നു. ഇനി അവൻ തലാഖ് ചെല്ലാൻ വിസമ്മതിച്ചാലോ, പാലിക്ക് അവൻ തൊട്ട് പകരമായി തലാഖ് ചെല്ലാം. ആ അവിടുത്തെ കാലിക്കൈ കാലിക്ക് തലാക്ക് ചെല്ലാം, അവൻ തലാക്ക് ചെല്ലുന്നില്ല എങ്കിൽ ആ അയാളുടെ കാദിസ്ഥാനുള്ള സ്ഥലത്ത്, ആ ഒരു കാലിക്ക് വലിയ വിലയാണ് അയാൾക്ക്, കാദിസ്ഥാനുള്ള സ്ഥലത്ത് ഒരു പെണ്ണിന് ഇന്ന പെണ്ണിനെ ഞാൻ തലാക്ക് ചെല്ലിയിരിക്കുന്നു, ഇവന്റെ തലാക്ക് ഞാൻ ചെല്ലിയിരിക്കുന്നു എന്ന് അയാൾക്ക് പറയാം. നിർബന്ധമാണ് ആ വിഷയം. അതല്ലാതെ പെണ്ണിനെ കയറില്ല കെട്ടിരുന്ന പരിപാടിയുണ്ടല്ലോ, ദീനിൽ നടക്കൂല. ആ ഇസ്ലാം ദീനിൽ നടക്കൂല വിഷയം. അപ്പൊ ഒരാള് തന്റെ ഭാര്യയെ ജീവിതകാലത്ത് ഞാൻ ഒരിക്കലും ബന്ധപ്പെടുകയില്ല, ഞാൻ ജുമാ ചെയ്യുകയില്ല, എന്നാൽ സത്യം പറഞ്ഞു ചെയ്തു നിൽക്കുക. അങ്ങനെ സത്യം ചെയ്താൽ പിന്നെ നാലു മാസം വെയിറ്റ് ചെയ്യാം. നാലു മാസത്തിന്റെ ഇടയിൽ പിന്നെ അവൻ ജുമാ ചെയ്യണില്ല നിൽക്കുക. ജുമാ ചെയ്തിട്ടുണ്ടെങ്കിൽ വിഷയം കഴിഞ്ഞു, അവൻ സത്യം ലംഘിച്ചു എന്നുള്ളത്. സത്യം ലംഘിച്ചാൽ അതിന്റെ കഫാത്ത് കൊടുക്കണം, സത്യത്തിൽ പേച്ചാടെ കഫാത്ത് ഉണ്ടല്ലോ, കൊടുക്കണം, അത്രേ ഉള്ളൂ. പിന്നെ അതൊന്നുമില്ല. പിന്നെ ജുമാ ചെയ്തില്ല നിൽക്കുക. ജുമാ ചെയ്തിട്ടില്ല എങ്കിൽ അവൾ ആവശ്യപ്പെടുക, അവൾക്ക് ആവശ്യപ്പെടാം, എന്നെ ജുമാ ചെയ്യൂ, മര്യാദക്ക് എന്നെ ജുമാ ചെയ്യൂ എന്നറിയാം. ആ അയാളെ ചെയ്തിട്ടില്ല എങ്കിൽ അവക്ക് ചെല്ലാൻ നിർബന്ധമാണ്, അവൾ അവനോട് തലാക്ക് ചെല്ലാൻ ആവശ്യപ്പെടണം. അവൻ തലാക്ക് ചെല്ലാൻ വിസമ്മതിക്കുകയാണെങ്കിൽ ആവി തലാക്ക് ചെല്ലൽ നിർബന്ധമാണ് അവനെ തൊട്ട്. അതാ അപ്പൊ അങ്ങനെ അങ്ങോട്ട് ഒരാളെ നിൽക്കാറുണ്ടല്ലോ. ഹിന്ദു മാത്രമൊക്കെ പറയാറുണ്ടല്ലോ, സാധാരണ ഈ താലി കെട്ടിയാല് ഇങ്ങനെ നിങ്ങളെ താലിന്റെ കഴുത്തിൽ കെട്ടിയല്ലോ, ഇനി നിങ്ങൾക്ക് കൊല്ലാനും എന്താണ് തല്ലാനും കൊല്ലാനൊക്കെ അധികാരം ഉണ്ടല്ലോ. അന്ന് ഇസ്ലാം ദീനാണ് നടക്കൂല, ഇസ്ലാം ദീനാണ് നടക്കൂല, അങ്ങനെ തല്ലാനും കൊല്ലാനും അധികാരമൊന്നുമില്ല. അല്ലെ, താലി വിൽക്കാൻ അങ്ങനെ നമ്മുടെ നമുക്കുണ്ട്, നമ്മുടെ ദീനിൽക്കും കടന്നു വന്നിട്ടുണ്ട് ആ ഒരു വിശ്വാസം. അല്ലേ, താലി വിൽക്കാൻ പാടില്ലല്ലോ. ഒരാൾ ഹിന്ദുക്കളൊക്കെ എങ്ങനെയാണ്, അവർ എത്ര പാപ്പരായാലും ശരി എന്തും വിറ്റാലും ശരി താലി വിൽക്കൂല. താലി വിൽക്കാൻ നേരം വല്ലാത്തൊരു ഒരു തെറ്റാണല്ലോ. നമ്മൾക്കുണ്ട് അങ്ങനെ ഒരു ധാരണ, മഹർ ഒന്നും ചെയ്യാത്തല്ലേ, അങ്ങനില്ല. മഹർ അവൾക്ക് കൊടുത്തതാണ് അവൻ അവൾക്ക് കൊടുത്ത്, അവന്റെ അവളുടെ മിൽക്കിയുള്ളതാണ്, അവളുടെ അവകാശത്തിലുള്ള, അവൾക്ക് ഇഷ്ടമുള്ള ചെയ്യാം. അവൾക്ക് വിൽക്കേ അല്ലെങ്കിൽ വേറെ ആർക്കും സദഖ ചെയ്യേ എന്തും ചെയ്യാം, അത് അവൾ പൂർണ്ണമായും അവളുടെ അധികാരത്തിൽപ്പെട്ടതാണ്. അപ്പോ ഫഇൻ അബാഹു തല്ലഖഹൽ ഹാകിമു അലൈഹി തൽഖതൻ വാഹിദതൻ, അവയവദാനം അനുവദനീയമാണോന്ന് ഒരു വാചകം ഒരുപാട് പ്രാവശ്യം മറുപടി പറഞ്ഞതാണ്. അവയവദാനം അനുവദനീയമല്ല. അവയവം ദാനം ചെയ്യുക, അതായത് സദഖ ചെയ്യുക, ഹിബത്ത് ആക്കുക ചെയ്യുക, അതുപോലെ തന്നെ വഖഫ് ചെയ്യുക, പോലത്തെ ഹിബത്ത്, വഖഫ്, സദഖ, വസിയത്ത് പോലത്തെ കാര്യങ്ങൾക്കൊക്കെ മിൽക്ക് നിർബന്ധമാണ്. മിൽക്ക് ഉള്ള സാധനമേ ഒരാൾക്ക് സദഖ ചെയ്യാൻ പറ്റുള്ളൂ, ഒരാൾക്ക് സമ്മാനമായി കൊടുക്കാൻ പറ്റുള്ളൂ, ഒരാൾക്ക് വഖഫ് ചെയ്യാൻ പറ്റുള്ളൂ, ഒരാൾക്ക് വസിയത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയാണ്, വഖഫ്, ഹിബത്ത്, വസിയത്ത്, സദഖ പോലത്തെ കാര്യങ്ങൾ എന്തിലെ പറ്റുള്ളൂ? സ്വന്തം നമുക്ക് ഉടമസ്ഥാവകാശം ഉള്ളതിൽ മാത്രമേ പറ്റൂ. ആളുടെ ശരീരത്തിൽ അവയവങ്ങൾക്ക് അയാൾക്ക് ഉടമസ്ഥാവകാശം ഇല്ല. എന്റെ കൈ എനിക്ക് ഉടമസ്ഥാവകാശം ഇല്ല. ഉടമസ്ഥാവകാശം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ? അത് മുറിച്ച് വേറൊക്കെ വിൽക്കുക, സദഖ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു, അല്ലെങ്കിൽ വഖഫ് ചെയ്യുക, എനിക്ക് വസിയത്തൊക്കെ പറ്റും. പക്ഷെ എനിക്ക് ഉടമസ്ഥാവകാശം ഇല്ല. ഉടമസ്ഥാവകാശം ഇല്ലാത്തത് വിൽക്കുവാനോ സദഖ ചെയ്യുവാനോ അല്ലെങ്കിൽ ഹിബത്തായി നൽകുവാനോ അതല്ലെങ്കിൽ വഖഫ് ചെയ്യാനോ വസിയത്ത് ചെയ്യാനോ ഒന്നും പറ്റുകയില്ല. അതാ പിന്നെ, അപ്പൊ അവയവദാനം പറ്റുകയില്ല. പിന്നെ അവിടെ ഉലമാക്കൾ പറയേണ്ടത്, പിന്നെ ഈ അവയവം എന്ത് ചെയ്യാനും പറ്റില്ല, വസിയത്ത് ചെയ്യാനും പറ്റില്ല. ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അവയവം ആൾക്ക് കൊടുക്കണം എന്ന് വസിയത്ത് ചെയ്യാനും പറ്റില്ല. കാരണം വസിയത്ത് ചെയ്യണമെങ്കിലും നമുക്ക് അവകാശം വേണം, ഉടമസ്ഥാവകാശമാണ്. വേറൊരാളുടെ മുതൽ നമ്മൾ വസിയത്ത് ചെയ്യാൻ പറ്റൂല്ലോ. അതാണ് ഏതാണ് ഈ ഷാഫി വാളക്കുളം, എന്താണ് ഈ എഴുതിക്കണൊക്കെ ഇങ്ങനൊക്കെ. പിന്നെ മോശമായ ടെക്സ്റ്റ് ഒന്നും ചെയ്യാതിരിക്കുക, സഹകരിക്കുക. ഇപ്പൊ ആളുകൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കട്ടെ, ആളുകൾ ഈ മസല പറയുമ്പോഴേ ഇങ്ങോട്ട് ശ്രദ്ധിച്ചോട്ടെ, പിന്നെ സഹകരിക്കണം. പിന്നെന്താ പറഞ്ഞത്, എന്താ നമ്മൾ പറഞ്ഞത്, നമ്മളിപ്പോ എന്താ പറഞ്ഞത്? ആ പിന്നെ അവയവം, ഒരാൾ മരിച്ചു എന്നാൽ അയാളുടെ ശരീരം വികൃതമാക്കാതെ ഹയാത്തുള്ള ഒരാൾക്ക് അയാളുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗം, ശരീരത്തിന്റെ ഉള്ളിലുള്ള എന്തെങ്കിലും ഭാഗം വളരെ നിർബന്ധമാണെങ്കിൽ പിന്നെ അത് എടുക്കാം എന്നാണ് മസാല. അങ്ങനെയാണ്, മയ്യത്തിനെ വികൃതമാക്കൽ ഹറാമാണ്. മയ്യത്തിന്റെ കണ്ണ് ചൂല, ചെവി മുറിച്ചെടുക്കുക, മൂക്ക് മുറിക്കുക, കൈ മുറിക്കുക, അങ്ങനെയൊക്കെ മയ്യത്തിനെ വികൃതമാക്കുക ഹറാമാണ്. ആ മയ്യത്തിന്റെ ശരീരം വികൃതമാക്കൽ കൂടാതെ എന്തിത്, ആ മയ്യത്തിന്റെ ശരീരത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം ഹയാത്തുള്ള ഒരാളുടെ ജീവൻ നിലനിൽക്കാൻ അത്യാവശ്യമാണ് എങ്കിൽ അത് എടുക്കാവുന്നതാണ്. അങ്ങനെയുണ്ട്, അത് അവകാശത്തിന്റെ അടിസ്ഥാനത്തിലല്ല. മയ്യത്തിൻ്റെക്ക് അതിൽ അവകാശം ഉണ്ടായിട്ടല്ല. മയ്യത്തിന്റെ അവകാശികൾ എന്ന് പറഞ്ഞാൽ മയ്യത്തിന്റെ സ്വത്തിന്റെ അവകാശികളാണ്, മയ്യത്തിന്റെ ശരീരത്തിലെ അവകാശികളല്ല. പിന്നെ ഇസ്തിഹഖാഖ് എന്നുള്ള മസല, ആ മയ്യത്തിനോട് ഏറ്റവും ബന്ധപ്പെട്ടവർ അവരാണല്ലോ എന്ന അടിസ്ഥാനത്തിൽ അവർക്ക് അങ്ങനെ ചെയ്യാവുന്ന, അവരുടെ സമ്മതത്തോടു കൂടി അങ്ങനെ ചെയ്യാവുന്നതാണ് എന്ന്. അത് അനുവദിക്കപ്പെടുന്ന എന്താണ്, മയ്യത്തിന്റെ ശരീരം വികൃതമാക്കാൻ പാടില്ല. അപ്പൊ കണ്ണ് ചൂഴ് നിൽക്കാൻ പറ്റൂല. അപ്പൊ ഈ കണ്ണ് കൊടുക്കലെന്ന് പറയുന്നതാണ്, കണ്ണ് ചൂഴ് നിൽക്കലല്ല അത്രേ, അത് കണ്ണിൽ നിന്ന് എന്തോ എന്തായാലും പറിച്ചിട്ട് പറഞ്ഞ കോർണിയെ അല്ലേ, കണ്ണിന്റെ എന്തോ ഒരു സാധനം, അത് കണ്ണ് ചൂഴ്ന്നു കൊടുക്കൊന്നുമില്ല. അതിനെന്തോ അത് എടുക്കുന്നത് കൊണ്ട് മയ്യത്തിന്റെ ശരീരത്തിന് വികൃതമാക്കൽ സംഭവിക്കൂല. അപ്പൊ ആ രീതിയിലൊക്കെ ആണെങ്കിൽ അതിന് മയ്യത്തിന്റെ ശരീരത്തിന്റെ ഉള്ളിലുള്ള ഇപ്പൊ എന്തെങ്കിലും സാധനം വല്ല കുടലോ അല്ലെങ്കിൽ കിടിഞ്ഞൊക്കെ നിൽക്കുക, അതൊക്കെ എടുക്കുമ്പോൾ മയ്യത്തിന്റെ ശരീരം വികൃതമാവൂലല്ലോ. പി എം ചോദ്യമില്ലാത്ത പി എം ഉണ്ട് കുറെ, അങ്ങനെ കുറെ ഉണ്ടേതായാലും. ഉസ്താദ്, ഞാൻ ഒരു പെയിന്റിംഗ് ജോലിയാണ് ചെയ്യുന്നത്. ഞാൻ നിസ്കരിക്കും മുമ്പ് ശരീരത്തിൽ നിന്നും പെയിന്റ് നോക്കി മുഴുവനും കഴുകുന്നു. പക്ഷെ നിസ്കാരം കഴിഞ്ഞു നോക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ പെയിന്റിന്റെ അംശങ്ങൾ കാണുന്നു. അപ്പോൾ ഞാൻ നിസ്കരിച്ച നിസ്കം ശരിയാകുമോ? അത് വഖ്ത് കഴിഞ്ഞിട്ടാണെങ്കിലോ? ഒരു ഉസ്താദിനോട് ചോദിച്ചപ്പോൾ നോക്കിയിരുന്നു എങ്കിൽ കുഴപ്പം ഇല്ല എന്ന് പറഞ്ഞു. എന്ത് ചോദിച്ചു നോക്കിയിരുന്നു, അപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. വ്യക്തമായ മറുപടി പി എമ്മിലൂടെ പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. ഇവിടെ മസ്അല ഒരാള്, നിങ്ങളുടെ ആ പെയിന്റ് വുളുവിന്റെ അവയവങ്ങളിൽ കാണുകയെങ്കിൽ, വുളുവിന്റെ അവയവങ്ങൾ എന്ന് പറഞ്ഞാൽ നിർബന്ധമായ അവയവങ്ങളാണ്. വുളുവിൽ നിർബന്ധമായി കഴുകേണ്ടുന്ന സ്ഥലമുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ മുഖം, അതുപോലെ തന്നെ രണ്ട് കൈ, പിന്നെ കാലിന്റെ നിര്യാണി ഉൾപ്പെടെയുള്ള സ്ഥലം, ഈ സ്ഥലം ഇവിടൊക്കെയാണ് എന്ത് ചെയ്ത്? ഞാൻ ഡി സി ആയിട്ട് ചെല്ലാം. ഡി സി ആയ എന്റെ ശബ്ദം സഹോദരന്മാരെ. ഓക്കെ. അപ്പൊ വുളുവിന്റെ അവയവങ്ങളിൽ നിന്ന് ചെവി തടയലൊക്കെ സുന്നത്താണ്. അപ്പൊ ചെവിന്റെ മേലൊക്കെ പെയിന്റ് ഉണ്ടായി നിൽക്കുക, അതുകൊണ്ട് വിഷയമൊന്നല്ല. പിന്നെ മുഖം കഴുകൽ നിർബന്ധമാണ്, രണ്ട് കൈ മുട്ടോടുകൂടി കഴുകൽ നിർബന്ധമാണ്. പിന്നെ ഇപ്പൊ തലയിൽ നിന്ന് അല്പം തടഞ്ഞാൽ മതി, ബാക്കിയുള്ള സ്ഥലത്തൊക്കെ വേണമെങ്കിൽ പെയിന്റ് ഉണ്ടായിക്കൊടുത്ത് അല്പം തടയാനുള്ള സ്ഥലം അവിടെ ഒഴിവാണ്. പിന്നെ കാലിന്റെ പാദം ഞെരിയാണി ഉൾപ്പെടെയുള്ള ഈ സ്ഥലങ്ങളിൽ എന്ത് ചെയ്തു? പെയിന്റ് ഉണ്ട്. ഒരാള് ഒക്കെ ശരിക്കും വൃത്തിയാക്കിയിട്ടുണ്ട്, ഒക്കെ ശരിക്കും നോക്കിയൊക്കെ ശ്രദ്ധിച്ചിട്ടൊക്കെ കഴുകി, ആ അങ്ങനെ നമസ്കാരം കഴിഞ്ഞപ്പോ വീണ്ടും കണ്ടു. ആ വീണ്ടും കണ്ടത് അപ്പൊ അവിടെ നോക്കണം, അത് താൻ ഒളു ചെയ്തതിന് ശേഷം ആവാൻ സാധ്യതയില്ല. താൻ ഒളു ചെയ്തതിന് ശേഷം ആവാൻ സാധ്യതയില്ല, അത് ഒളു ചെയ്തതിന് മുമ്പ് തന്നെ ആവാനാണ് സാധ്യത എങ്കിൽ അയാൾ അവൻ എന്ത് ചെയ്യണം? അത് ആ ഭാഗത്തുള്ള പെയിന്റ് വീണ്ടും കളഞ്ഞുകൊണ്ട് ആ നിസ്കാരം മടക്കി നിസ്കരിക്കാൻ നിർബന്ധമാണ്. മനസ്സിലായതല്ലേ? ആ പെയിന്റ് ആയതേ ഒളു ചെയ്തതിന്റെ ശേഷം അല്ല, ആവാൻ സാധ്യത ഇല്ല എങ്കിൽ ആ ഭാഗത്തെ പെയിന്റ് അവൻ ഒളു മുറിഞ്ഞ പിന്നെ വല്ലതൊന്നും ആ ഭാഗത്തെ പെയിന്റ് എന്ത് ചെയ്യണം? ആ അത് അവിടുന്ന് കഴുകി കളഞ്ഞ് പിന്നെ ആ അവയവും അതിനുശേഷമുള്ള അവയവും കഴുകൽ നിർബന്ധമാണ്. പിന്നെ അങ്ങനെ നിസ്കാരം മടക്കി നിസ്കരിക്കുകയും വേണം. അതാണ് മസാല. ആ അതല്ലാതെ അങ്ങനെ അതുകൊണ്ട് സാരമില്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, അതൊക്കെ സാരം തന്നെയാണ്. അപ്പൊ അതാ ഇനി അതിപ്പോ വളുവിന്റെ അവയവമാണ്. നേരെ ജനാപത്തുള്ള സമയമാണെങ്കിലോ ശരീരത്തിൽ എവിടെയാണെങ്കിലും പ്രശ്നം തന്നെയാണ്. അയാൾ ജനാപത്ത് കുളിക്കൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഇത് കാണുന്നത്, നിസ്കാരം കഴിഞ്ഞ്. അപ്പൊ ജനാപത്ത് ഒക്കെ കുളി കഴിഞ്ഞ ശേഷം, എന്നാൽ ആ കുളിയുടെ ശേഷം ആവാൻ സാധ്യതയില്ല, കുളിയുടെ മുമ്പ് ഉണ്ടാവാനാണ് സാധ്യത നിൽക്കുക. എന്നാൽ ആ പെയിന്റ് ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തുള്ള ആ പെയിന്റൊക്കെ കളഞ്ഞുകൊണ്ട് അവിടെ കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം. അവിടെ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. അതിന് മുമ്പുള്ള സ്ഥലത്തൊക്കെ ജനാപത്ത് ഉയർന്നിക്കണം, അവിടുത്തെ ജനാപത്ത് ഉയർന്നിട്ടില്ല. അപ്പൊ അവിടുത്തെ പെയിന്റ് നീക്കം ചെയ്തുകൊണ്ട് അവിടെ നനക്കണം വീണ്ടും. അപ്പോൾ അവിടെ അവന്റെ ജനമായി ഉയർന്നു. പിന്നെ നമസ്കാരം മടക്കി നിസ്കരിക്കുകയും വേണം. സുഹൃത്തെ റീബത്ത് നിർത്തിയോ? റീബത്ത് അങ്ങനെ നിർത്തിയിട്ടില്ല. ഹറാമായ റീബത്ത് നിർത്തിയോ എന്ന് ചോദിക്കാൻ പറ്റില്ല. നമ്മുടെ ആയതിന് റീബത്ത് ഇല്ലല്ലോ, നമുക്ക് പരിപാടി ഇല്ലല്ലോ. ഹറാമായ റീബത്ത് ഉണ്ട്, അള്ളാഹുത്തല ചോദ്യം ചെയ്യണ റീബത്ത്. നമ്മൾ കഴിയുന്നതും ആ വിഷയത്തിൽ നിന്ന് നമ്മൾ ഒഴിവാണ്. നമ്മൾ കഴിയുന്നതും ആ കാര്യം വളരെ ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ വാജിബായ റീബത്ത് ഉണ്ട്, അത് നിർത്താൻ പറ്റൂലല്ലോ അല്ലേ? അത് നിർത്താൻ പറ്റില്ല. വാജിബായ റീബത്ത് ഉണ്ട്, വാജിബായ റീബത്ത് നിർത്തിയാൽ അള്ളാഹുത്തല ചോദ്യം ചെയ്യും. അങ്ങനെയുണ്ട് സഹോദരന്മാരെ, വാജിബായ റീബത്ത്, ജായിസായ റീബത്ത്, ഹറാമായ റീബത്ത് ഒക്കെ ഉണ്ട്. ഹറാമായ റീബത്താണ് ഏത്? ഒരാവശ്യമില്ലാതെ വേറുള്ള ആളുകളെ കുറ്റം എങ്ങനെ പറയാം, അവനക്ക് തൃപ്പില്ലാത്തങ്ങനെ പറയാം. അത് ഹറാമായ റീബത്താണ്, അത് ചെയ്യാൻ പാടില്ല. അത് നമ്മളാരും ചെയ്യാറു, നമ്മുടെ എല്ലാം തന്നെ ഒരു വ്യക്തിയെ അങ്ങനെ വ്യക്തിപരമായിട്ട് നമ്മളെ ആരെയും ആക്ഷേപിക്കാറില്ല, ഒരിക്കലും ഇല്ല അല്ലേ? ഇല്ലല്ലോ ഒരിക്കലും. ഒരു വ്യക്തിയോട് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ആക്ഷേപിക്കുക, അപ്പൊ നമുക്ക് ഹലാലായ റീബത്ത് ചെന്താ? ഹലാലായ റീബത്തിൽപ്പെട്ടാണ് ഒരാള് അയാൾ ഒരു വ്യക്തിയെ കുറിച്ച് കോടതിയിൽ കേസ് ബോധിപ്പിച്ചിരിക്കുന്നു. ആ ഞാൻ വേറെ വ്യക്തിയെ കുറിച്ച് കോടതി കേസ് ബോധിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ആ കാളിയോട് അവിടുത്തെ ജഡ്ജിയോട് എനിക്ക് ഈ വ്യക്തിയെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും, അത് അയാൾക്ക് തൃപ്തി ഉണ്ടാവുന്നില്ല. ആ പക്ഷെ അത് ജായിസായ റീബത്താണ്, അത് ജായിസായ റീബത്താണ്. എന്നാൽ വുജൂബായ റീബത്ത് ഉണ്ട്, അതിൽപ്പെട്ടാണ് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുക, അല്ലെങ്കിൽ ഒരാണ് വിവാഹം കഴിക്കുകയാണ്. ആ ഒരാണ് വിവാഹം കഴിക്കുക ഒരു പെണ്ണിന്. അപ്പൊ ആ പെണ്ണിനെ അറിഞ്ഞ ഒരാളോട് ചോദിച്ചു, ആ പെണ്ണിനെങ്ങനെ ഞാൻ കിട്ടണമെന്നുണ്ട്, എന്താ നിങ്ങൾ? അപ്പൊ എന്നോടൊരു ഒരു മുഷാവർ ചെയ്യാണ്. അങ്ങനെ മുഷാവർ ചെയ്യുമ്പോൾ ആ പെണ്ണിനെ കുറിച്ച് ഇവൻക്ക് വല്ല കുറ്റങ്ങളൊക്കെ അറിയുമെങ്കിൽ ആ കുറ്റം പറഞ്ഞു കൊടുക്കുക നിർബന്ധമാണ്. അല്ലെങ്കിൽ ഒരു പെണ്ണിനെ വേറൊരാൾ അന്വേഷിച്ചാൽ ആ ആണിനെ കുറിച്ച് മുഷാവർ ചെയ്ത് കാണും. അപ്പൊ ആയിരത്തി വല്ല കുറ്റം ഉണ്ടെങ്കിൽ അത് ആ ചോദിച്ച ആളോട് വ്യക്തമാക്കി കൊടുക്കുക. വുജൂബായ വിഷയമാണത്, ആ വുജൂബായ ഖൈബത്താണ് അത്. എന്നാൽ ശക്തമായ വുജൂബായ ഖൈബത്താണ് ഏത്? ഈ റാവിമാർ, ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റാവിമാർ ഉള്ള കുറവുകൾ മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ പറയുക, അതാണ് ഉദ്ദേശം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ പറയുന്ന ആളുകൾ, അവർക്ക് ഉണ്ടാവുന്ന പിന്നെ അവരുടെ ആ വിഷയം മാത്രമല്ല, ആ അവർ മുമ്പ് നോണ പറഞ്ഞിരുന്ന കൂട്ടാണ് ഇതൊക്കെ പറയണം, അതൊക്കെ നിർബന്ധമാണ്. ആ അതല്ലാതെ ആ വിഷയം മാത്രമല്ല, റാബിമാരെ ഏതെങ്കിലും കാലത്ത് ഈ വിഷയത്തിലല്ല എന്നൊക്കെ വേറൊരു വിഷയത്തിൽ നുണ പറഞ്ഞിട്ടുണ്ട് നിൽക്കുക. ആ അയാളെ ഇന്ന വിഷയത്തിൽ ഇന്ന ഒരു നുണ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ അപ്പൊ അപ്പൊ അങ്ങനത്തെ നുണ പറഞ്ഞ ഒരാളാണ്, അതുകൊണ്ട് അയാൾ ആ ഹദീസ് ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ ആ റാബി അയാൾ ഇന്ന ദിവസം ഒരു ഒരു വിഷയത്തിൽ അയാൾ ഇടപെട്ട് അയാളിൽ വിശ്വാസഭംഗനം നടത്തിയിട്ടുണ്ട്, അത് അറിയുന്ന ഒരാൾ, എന്നാലും അയാൾക്ക് ആ അറിയുന്ന ആളുകൾക്ക് അയാളെ കുറിച്ച് അയാൾ വിശ്വാസഭംഗനം നടത്തിയ ആളാണ് എന്നുള്ളത് മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നിർബന്ധമാകുന്നു. ആ അല്ലെങ്കിൽ ആ ആ റാവി അങ്ങനെ മാറുന്നില്ല, ആ റാവിക്ക് ഓർമ്മക്കുറവ് സംഭവിച്ചിട്ടുണ്ട്, അങ്ങനല്ലോ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആ റാവി, ആ റാവിക്ക് ഒരു കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മുമ്പർക്ക് അത് ഓർമ്മ ഉണ്ടായിട്ടില്ല, അപ്പൊ ആൾക്ക് ഓർമ്മക്കുറവ് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഓർമ്മക്കുറവ് സംഭവിച്ച ആളാണ്. അപ്പൊ അങ്ങനെ ഹദീസിന്റെ റാവിമാർക്ക് പരിഗണിക്കപ്പെടേണ്ടുന്ന ഗുണങ്ങൾ ഇല്ലാത്ത വല്ല സ്വഭാവവും ഏതെങ്കിലും റാവിയിൽ കാണുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൽ അയാളെ കുറിച്ച് അറിയുന്ന ആളുകൾക്ക് നിർബന്ധമായ വിഷയമാണ്. അത് വുജൂബായ ഗീബത്ത് എന്ന് പറയുന്നത് ആകയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ബാധിക്കുന്ന വിഷയങ്ങൾ പറയുന്ന ആളുകളെ കുറിച്ച്. ആ അത് വേറെ ആരെ കുറിച്ച് പറഞ്ഞ മാതിരിയല്ലേ, അത് ദീനിന്റെ ഭാഗമാവും. റസൂലിനെ കുറിച്ച് പറയുമ്പോ അഷ്റഫുൽ ഖൽഖ ശാരിയാണ്, ശാരിയ ആ ശാരിയെ കുറിച്ച് ആരെന്തെങ്കിലും പറയുമ്പോ അത് ആ പറയുന്ന ആളടുക്കൽ ഉണ്ടാകുന്ന പോരായ്മകളും കുറവുകളൊക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നിർബന്ധമാണ്. അതിന് വുജൂബായ ഗീബത്ത് എന്നാണ് അതിന് പറയുക. ഗീബത്ത് പറഞ്ഞില്ലെങ്കിൽ ഭക്ഷണം ശിക്ഷിക്കുന്നു, അതാണ് വുജൂബായ ഗീബത്ത് പറഞ്ഞല്ലേ, പറഞ്ഞില്ലെങ്കിലാണ് ഭക്ഷണം ശിക്ഷിക്കുക. പിന്നെ ഈ പരിപാടി പറഞ്ഞതിൽ ഇതിൽ പെട്ടി, ഏതിൽ പെട്ടു, ഏത് പെട്ടാലും വേണ്ടില്ല, അതിപ്പോ ഇപ്പൊ വിഷയമല്ല. ഇനിയിപ്പോ ഇനി ചോദ്യം വേറെ എന്താണ്, വ്യക്തമായി മറുപടി അത് കഴിഞ്ഞല്ലേ. സഹോദരന്മാരെ, ഇനിയും കുറെ ചോദ്യങ്ങൾ ഉണ്ട്, അതിനുശാല ഇനി മറ്റൊരു സമയത്ത് ആവാം. അള്ളാഹു സുബ്ഹാനഹു ഇതുവരെയും പറഞ്ഞതും ചോദിച്ചതും കേട്ടതും പങ്കെടുത്തതും എല്ലാം അള്ളാഹു അള്ളാഹുവിന് തൃപ്തിപ്പെട്ട അമലായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അതിൻ്റെ നമ്മുടെ ഭാഗത്തു നിന്ന് വല്ല നമ്മുടെ നീയത്തിലും മറ്റൊക്കെ വല്ല പാളിച്ചകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹുത്തില പരിഹരിച്ചുകൊണ്ട് അതിൻ്റെയൊക്കെ പൂർണ്ണമായ സവാബ് നമുക്ക് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ദുആ കൊണ്ട് വസിയത്ത് നൽകിയവരുടെ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ. രോഗികൾക്ക് അള്ളാഹു പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. മരിച്ചുപോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹമത്തും പ്രദാനം ചെയ്യട്ടെ. ഗർഭിണികളായ സ്ത്രീകൾക്ക് അള്ളാഹു സുഖപ്രസവം നൽകുകയും അവർക്ക് സ്വാലിഹ്യങ്ങളായ സന്താനങ്ങളെ പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. സർവശക്തനായ അള്ളാഹുവെ, നിന്റെ മഹബായ ഫള് കൊണ്ട്, നിന്റെ അഷ്റഫുൽ ഖൽഖിന്റെ ഹക്ക് കൊണ്ട്, ബർക്കത്ത് കൊണ്ട്, ജാഹ് കൊണ്ട്, നിന്റെ എല്ലാ നബിമാരുടെയും എല്ലാ സിദ്ദീഖുകളുടെയും ശുഹദാക്കളുടെയും ഔലിയാക്കളുടെയും ജിന്നിലും ഇൻസിലും പെട്ട സ്വാലിഹ്യങ്ങളുടെ ഹക്ക് കൊണ്ട്, ബർക്കത്ത് കൊണ്ട് നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു. അള്ളാഹുവെ, ഞങ്ങളുടെ ഹലാല ഉദ്ദേശങ്ങൾ നിറവേറ്റി തരണേ. പടച്ചവനെ, വിവാഹപ്രായം എത്തിയ യുവതികൾക്ക് കുട്ടികൾക്ക് അനുയോജ്യരായ ഇണകളെ നീ എത്രയും വേഗം പ്രദാനം ചെയ്യണേ. വിവാഹപ്രായം എത്തിയ യുവാക്കൾക്ക് അവരോട് അനുയോജ്യമായ ഇണകളെ എത്രയും വേഗം പ്രദാനം ചെയ്യണേ. പടച്ചവനെ, പടച്ചവനെ കെട്ടിക്കാൻ പ്രായമായ പെൺകുട്ടികൾക്ക് അവരുടെ മനസ്സിന് തൃപ്തിപ്പെടുന്ന, അവരുടെ കുടുംബത്തിന് തൃപ്തിപ്പെടുന്ന നല്ല ഇണകളെ നൽകണേ അള്ളാഹുവെ. യുവാക്കൾക്ക് അവർക്ക് ഏറ്റവും തൃപ്തിപ്പെട്ട, അവരുടെ മനസ്സിന് സന്തോഷം നൽകുന്ന ഇണകളെ പ്രദാനം ചെയ്യണേ. പടച്ചവനെ, ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വാലിഹി സഹബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.